പാപിന് അപകടം വന്നാൽ ആർക്ക് അനുകമ്പ തോന്നും? പാപിയുമായി സഹവസിക്കുകയും പാപങ്ങൾ മുഴുകുകയും ചെയ്യുന്നവനോട് ആർക്കും സഹതാപം തോന്നുകയില്ല. അവൻ നിന്നോടെത്ത് കഴിഞ്ഞാലും നീ വീഴാൻ തുടങ്ങിയാൽ മാറിക്കളയും. ശത്രു മധുരമായി സംസാരിച്ചാലും കുഴിയിൽ ചാടിക്കാനായിരിക്കും അവന്റെ ആലോചന. അവൻ കണ്ണീരൊഴിക്കാൻ അവസരം വരുമ്പോൾ ശമിക്കാത്ത രക്തദാഹം ഉണരും. നിനക്ക് ആപത്ത് വരുമ്പോൾ അവൻ നിന്നെ സമീപിക്കും. സഹായം നടിച്ചുകൊണ്ട് കുതികാൽ ചവിട്ടി അവൻ നിന്നെ വീഴ്ത്തും. അപ്പോൾ അവൻ തല ഉലുക്കി കൈയടിച്ച് അടക്കം പറഞ്ഞ് തന്റെ യഥാർത്ഥ ഭാവം വെളിപ്പെടുത്തും. വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതൻ. അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരികയില്ല. മനസ്സാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവടിയാത്തവനും ഭാഗ്യവാൻ. ലുബ്ധൻ സമ്പത്ത് അർഹിക്കുന്നില്ല. അസൂയാലുവിന് സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം? സ്വന്തം കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവന്റെ സമ്പത്ത് അന്യർക്ക് പോകും. അവർ അതുകൊണ്ട് ആഡംബരപൂർവ്വം ജീവിക്കും. തന്നോട് തന്നെ പിശുക്ക് കാണിക്കുന്നവൻ ആരോടെങ്കിലും ഔദാര്യം കാണിക്കുമോ? അവൻ സ്വന്തം സമ്പത്തെ ആസ്വദിക്കുകയില്ല. സ്വന്തം കാര്യത്തിൽ അല്പത്വം കാണിക്കുന്നതിനേക്കാൾ അല്പനായി ആരുമില്ല. അവനുള്ള ശിക്ഷയും അതുതന്നെ. അവൻ നന്മ ചെയ്യുന്നെങ്കിൽ അതറിയാതെയാണ്. അവസാനം അവൻ തന്റെ അല്പത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അസൂയാലുവിന്റെ കണ്ണ് കുടിലമാണ്. അവൻ മറ്റുള്ളവരെ അവഗണിച്ച് മുഖം തിരിച്ചു കളയുന്നു. അത്യാഗ്രഹിയുടെ കണ്ണ് തന്റെ ഓഹരി കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുഷ്കമാക്കുന്നു. ലുബ്ധന്റെ കണ്ണ് അപ്പത്തെ വെറുക്കുന്നു. അവന്റെ ഭക്ഷണമേ ചിലത് കാണുകയില്ല. മകനെ കഴിവിനെത്തിച്ച് ഇളവ് ചെയ്തുകൊള്ളുക. കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. മരണം വിദൂരമല്ലെന്ന് ഓർക്കുക. പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ്. മരിക്കുന്നതിന് മുമ്പ് സ്നേഹിതന് നന്മ ചെയ്യുക. ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക. ഇന്നിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിനക്ക് അർഹമായ സന്തോഷത്തിന്റെ ഓഹരി വേണ്ടെന്ന് വയ്ക്കരുത്. നിന്റെ പ്രയത്നത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ട് പോവുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവർ പങ്കിട്ടെടുക്കുകയും ചെയ്യുകയില്ലേ? കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക. പാതാളത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയുകയില്ല. ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ ജീർണിക്കും. നീ മരിക്കണമെന്നാണ് ആദിയിലേ ഉള്ള നിയമം. തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളിർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറകൾ. ഒരുവൻ മരിക്കുന്നു, മറ്റൊരുവൻ ജനിക്കുന്നു. ഉൽപ്പന്നങ്ങൾ ജീർണിച്ചില്ലാതാകും അവയുണ്ടാക്കിയ മനുഷ്യരും. ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. ജ്ഞാനത്തിന്റെ മാർഗങ്ങളെ പറ്റി മനനം ചെയ്യുന്നവൻ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ അറിയും. അവൻ ജ്ഞാനത്തെ നായാട്ടുകാരനെ പോലെ പിന്തുടരുകയും ജ്ഞാനത്തിന്റെ വഴിയിൽ പതിയിരിക്കുകയും ചെയ്യും. ജാലകത്തിലൂടെ എത്തി നോക്കുകയും വാതിൽക്കൽ ചെവിയോർക്കുകയും ചെയ്യും. അവൻ അവളുടെ വീടിനടുത്ത് വസിക്കുന്നു. അവളുടെ മതിലുകളുടെ കൂടാരത്തിന്റെ കുറ്റികൾ ഉറപ്പിക്കുന്നു. അവൻ അവളുടെ സമീപത്ത് കൂടാരം അടിക്കുന്നു. അതിനാൽ അത് മനോഹരമായ പാർപ്പിടമാണ്. അവൻ തന്റെ സന്താനങ്ങളെ അവളുടെ തണലിലിരുത്തുകയും അവളുടെ ശാഖയുടെ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു. അവൾ അവന് വെയിലിൽ തണലേകുന്നു. അവളുടെ മഹത്വത്തിൻ മധ്യേ അവൻ വസിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ഭക്തനിധിയെയും കൽപ്പനകളിൽ ഉറച്ചു നിൽക്കുന്നവനെ ജ്ഞാനം ലഭിക്കും. അമ്മയെ പോലെ അവൾ അവനെ സമീപിക്കുന്നവ വധുവിനെ പോലെ സ്വീകരിക്കും. അറിവിന്റെ അപ്പം കൊണ്ട് അവൾ അവനെ പോഷിപ്പിക്കും. ജ്ഞാനത്തിന്റെ ജലം കുടിക്കാൻ കൊടുക്കും. അവനവളെ ചാരി നിൽക്കും, വീഴുകയില്ല. അവൻ അവളിൽ ആശ്രയിക്കും, ലജ്ജിതനാവുകയില്ല. അവൾ അവനെ അയൽക്കാരുടെ ഇടയിൽ ഔന്നത്യം നൽകും. സമൂഹ മധ്യേ സംസാരിക്കാൻ അവന് കഴിവ് നൽകും. സന്തോഷിച്ച് ആനന്ദത്തിന്റെ കിരീടമണിയും അനന്തമായ കീർത്തി ആർജിക്കുകയും ചെയ്യും. കർത്താവ് മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിലേക്ക് തന്നെ മടക്കി അയക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം മാത്രം അവിടുന്ന് മനുഷ്യർക്ക് നൽകി. എന്നാൽ ഭൂമിയിലുള്ള സകലത്തിന്റെയും മേൽ അവർക്ക് അധികാരം കൊടുത്തു. അവിടുന്ന് അവർക്ക് തന്റെ ശക്തിക്ക് സദൃശ്യമായ ശക്തി നൽകുകയും തന്റെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. എല്ലാ ജീവജാലങ്ങളിലും അവരെ കുറിച്ചുള്ള ഭീതി അവിടുന്ന് ഉളവാക്കി. മൃഗങ്ങളുടെയും പക്ഷികളുടെയും മേൽ അവിടുന്ന് അവർക്ക് അധികാരം നൽകി. അവിടുന്ന് അവർക്ക് നാവും കണ്ണുകളും ചെവികളും ചിന്തിക്കാൻ മനസ്സും നൽകി. അവിടുന്ന് അറിവും വിവേകവും കൊണ്ടവരെ നിറയ്ക്കുകയും നന്മയും തിന്മയും അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. തന്റെ പ്രവൃത്തിയുടെ മഹത്വം അവർ കാണുന്നതിന് അവിടുന്ന് തന്റെ പ്രകാശം അവരുടെ ഹൃദയങ്ങളിൽ നിറച്ചു. അവർ അവിടുത്തെ പ്രവൃത്തിയുടെ മഹത്വം പ്രഖ്യാപിച്ച് അവിടുത്തെ വിശുദ്ധ നാമം സ്തുതിക്കും. അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവന്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു. അവിടുന്ന് അവരുമായി ശാശ്വതമായൊരു ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ നീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുവീനെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്. അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അത് മറഞ്ഞിരിക്കുകയില്ല. ഓരോ രാജ്യത്തിനോടുന്ന ഭരണാധികാരിയെ നൽകി. എന്നാൽ ഇസ്രായേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുകയും അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവീൻ. അത്യുന്നതനിലേക്ക് തിരികുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവീൻ. ജീവിക്കുന്നവർ അത്യുന്നതന് സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആരെ അവിടുത്തെ സ്തുതിക്കും. അസ്തിത്വമില്ലാത്തവനിൽ നിന്നെന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവ് തന്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്. മനുഷ്യൻ അമർത്യനല്ലാത്തത് കൊണ്ട് എല്ലാം അവന് പ്രാപ്യമല്ല. സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായി മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു. എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. കർത്താവ് മാത്രമാണ് നീതിമാൻ. അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്കു കഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്കു സാധിക്കും? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്കു കഴിയും? അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യന്റെ അന്വേഷണം അങ്ങേയറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ. അവന് അതെന്നും പ്രഹേളികയായിരിക്കും. മനുഷ്യനെ എന്താണ്? അവനെ കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അവനിലെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽ തെരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽക്കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു. അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു. അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു. മനുഷ്യന്റെ സഹതാപം അയൽക്കാരോടാണ്. എന്നാൽ കർത്താവ് സകലജീവജാലങ്ങളോട് ആർദ്രത കാണിക്കുന്നു. അവിടുന്ന് അവരെ ശാസിക്കുന്നു, അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു. ഇടയനാടുകളെ എന്ന പോലെ അവരെ തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുന്നു. തന്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു. ബാരക്കിമോർ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. പത്തൊമ്പതാം വാക്യം മുതൽ 29 വരുന്നു. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെ അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ ഇവയിൽ വലിയ പ്രവൃത്തിയുള്ളവനെ കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവനെ നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി നീതിയുള്ളത് ആകുന്നു. ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എന്റെ സാക്ഷ്യം സത്യമല്ല, എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തനാവുന്നു. അവൻ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യമെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എനിക്കോ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല, നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ അത്രേ ഇത് പറയുന്നത്. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു. എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്, പിതാവേ എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചുവെന്ന് എന്നെ കുറിച്ച് സാക്ഷീകരിക്കുന്നു. എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. ബാറിക്കുമോ ദൈവമേ സുനക്ക് യോഗ്യമാണോ ബാറിക്കുമോ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം തന്നെയാമീൻ. എന്റെ സ്തുതികളെ ആകാശവും ഭൂമിയും അറിഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന പ്രിയേക ദൈവത്തിന്റെ അന്യതിന മഹാസ്വീകരിക്കപ്പെടുവാനാകട്ടെ. പ്രവർത്തന മുദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മെ തന്നെ താഴ്മയെ സമർപ്പിച്ചുകൊണ്ട് ആരോഗ്യത്തോ സ്വസ്ഥതയോടുമൊക്കെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം തന്ന അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും ഭക്തിയോട് പരുക്കത്തോട് ഇരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് താഴ്ത്തിലൂടി കർത്തൃസന്നിധിയിൽ അപേക്ഷിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിക്കുകയും ഇപ്പോൾ ഇതിനെ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ ആദരവോടെ സ്മരിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേക മാമനച്ചൻ, അതുപോലെ തന്നെ വിശിവർഗീസച്ചൻ, ദൂരം ചാരമായി സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകിച്ച് വന്നിയ തമ്പാൻ വർഗീസച്ചൻ, എല്ലാ വൈദികരെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും, പ്രത്യേകിച്ച് സെന്റ് തോമസ് കത്തീഡ്രലിന്റെ അങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ശുശ്രൂഷ ദൈവമുമ്പാകെ സ്വീകരിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ കനിയണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് സുവിശേഷ ഗീതങ്ങളിലെ 149-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 149-ാമത്തെ നമ്മുടെ സുപരിചിതമായിട്ടുള്ള ആശ്വാസത്തിന് ഉറവിടവാൻ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു എന്നുള്ള ഗീതം ദൈവമാകെ സമർപ്പിക്കാം. നാമൊക്കെ യാത്ര ചെയ്യുന്ന മേഖലകളിൽ പലപ്പോഴും പരുവരുത്ത തറകളിലും അതുപോലെ തന്നെ ഏത് സമയത്ത് താണുപോകാവുന്ന ചതുപ്പ് നിലകളിലും ഒക്കെ യാത്ര ചെയ്യേണ്ടി വരുമ്പോഴും മറ്റു പലരിലും നമ്മൾ ആശ്രയിക്കുമ്പോൾ ആശ്രയിക്കുന്നവരൊക്കെ കൈയൊഴിയുമ്പോഴും നമ്മളെ കൈവിടാതെ ഉയരങ്ങളിലേക്ക് നോക്കുമ്പോൾ ഒരു ചതുപ്പിലും വീണു പോകാതെ ചേർത്ത് പിടിക്കുന്ന അനന്തരം സ്വാതന്ത്ര്യം വരുന്ന ഒരു തരങ്ങളിലാണ് നമ്മൾ നിലനിൽക്കുന്നുള്ള ബോധ്യം കൂടുതൽ പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും നമ്മളെ നയിക്കണം. ആശ്വാസം നൽകുന്ന പ്രതിബന്ധങ്ങളിൽ, അസ്വസ്ഥതകളിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന, ബലം നൽകുന്ന ആ ദൈവ സന്നദ്ധിയിലായിരിക്കാൻ അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 149-ാമത്തെ ഗീതം.
ആശ്വാസത്തിൽ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൽ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസമില്ലാതെ ആശ്വാസത്തിൽ പാപാകാരത്തിൽ
വൈക്കം നേരെയുണ്ട് കണ്ണിന്
പാരവൻ കാരങ്ങൾ ആശാപ്പാടുള്ള വന്നിടുന്ന
ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ടുതന്നിരിക്കുന്ന വിലവാനായ ദേവനമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമായിരിക്കുന്നു ഉയരങ്ങളിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു വിലവാനെ നീ പരിശുദ്ധനാകുന്നു െ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി കൃഷ്ണാവേ നിനക്ക് സ്തുതി പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മത്സരാജാവേ നിനക്ക് സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കു നിനക്കുള്ളതാകുന്നു ആ മീൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ ഈ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു ഉദരലുമായ കർത്താവ് ശ്രമിച്ച വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ളവന്റെ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണ സമയത്തും ദേവതമ്പുരാനോട് നീ അപേക്ഷിച്ചോളേണമേ ആ മീൻ
മറക്കുമോർ എല്ലാവരും സത്യാർത്ഥത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവനായി സകലത്തിന്റെ ഉടയവനും സർവശക്തനുമായ കർത്താവേ നിന്റെ ദൈവിക വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് തുറന്നാരണമേ നിന്റെ തിരുവിഷ്ടത്തിന്റെ കാരുണ്യം ഞങ്ങളുടെ ബോധത്തിന്റെ ഉള്ളിൽ നീ വെളിപ്പെടുത്തണമേ അങ്ങയുടെ കരുണകളുടെ ഇടത്തിലേക്ക് ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ ഉയർത്തണമേ പ്രവൃത്തികൾക്ക് നിർബന്ധിക്കുന്നതായ വികാരത്തിൽ ഞങ്ങളുടെ ഹൃദയം അശുദ്ധപ്പെടാതിരിക്കാനായിട്ട് പാപത്തിന്റെ വേരിനെ ഞങ്ങളിൽ നിന്ന് ചുവടെ പറിച്ചു കളയണമേ അതിന്റെ ഫലങ്ങളെ ഉതിർത്തു കളയുകയും അതിന്റെ കൊമ്പുകളെ ഉണക്കുകയും ചെയ്യണമേ ഞങ്ങൾ അങ്ങയോട് പാപം ചെയ്യാതിരിക്കാനായിട്ട് അങ്ങയുള്ള ഭയഭക്തിയുടെ ഭാരം ഞങ്ങളുടെ മേൽ വയ്ക്കണമേ അങ്ങയുടെ തിരുവിഷ്ടത്തിന് പ്രീതിയുള്ളതായ വെടിപ്പുള്ള പ്രാർത്ഥന ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്നും അങ്ങനെ വിളിപ്പാൻ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ അങ്ങേക്ക് ഇഷ്ടമുള്ള അറിവ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഉദിപ്പിക്കണമേ ഞങ്ങളുടെ നടപടികളുടെ ഉദാസീനത മൂലം ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ നിമിത്തം പാപങ്ങളിൽ നിന്ന് കഴുകപ്പെടുവാനായിട്ട് ചൂടുള്ള കണ്ണുനീരുകളുടെ ഉറവ ഞങ്ങളുടെ ഹൃദയത്തിൽ തുറക്കണമേ ജീവൻ നൽകുന്നതായ അവിടുത്തെ കൽപ്പനകളെ ആചരിപ്പാനും ഇതിൽ സന്തോഷിപ്പാനും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും അങ്ങനെ സ്തോത്രം ചെയ്യുവാനും ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ ഹോഷോ
വകുക്കൂലസ്ബാൻ്റെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. വന്നയ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, സമൂഹത്തിൽ ഉറപ്പിച്ചതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ചയോട് വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയുടെ ഭാഗമായി തീരുവാൻ ദൈവം നമുക്ക് കൃപ ചൊരിഞ്ഞതിൽ നമുക്ക് വീണ്ടും ദൈവത്തെ സ്തുതിക്കാം. ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയബോധത്തോടും ഈ ശുശ്രൂഷയിലെ സംബന്ധിക്കുവാൻ എല്ലാ കൃപകളും ചൊരിഞ്ഞു തരണമേ എന്ന് വീണ്ടും കർത്തൃസന്നിധിയിൽ നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. നമുക്കറിയാം സഭയുടെ കാനോനിക ക്രമീകരണ പ്രകാരം അനുസരിച്ച് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഒരുക്ക ദിനങ്ങളായിട്ട് നമ്മൾ ഇതിനെ കാണുന്നു. ഇതിനോടനുബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വഴി നടത്തിയ വാങ്ങിപ്പോയ സകല പട്ടക്കാരെയും ശ്രേഷ്ഠാചാര്യന്മാരെയും വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഓർക്കുകയും ആദരിക്കുകയും ചെയ്തു. വരുന്ന ഞായറാഴ്ച വാങ്ങിപ്പോയ സകല മാതാപിതാക്കളെ, സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ ഓർക്കുകയും പ്രാർത്ഥനയിൽ കൂടി അവരുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ആരാധനയിൽ ആ ബന്ധത്തിന് വീണ്ടും ഓരോ നിമിഷങ്ങളും സജീവത നൽകുവാൻ തക്കവണ്ണം സഭ നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഇതൊക്കെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ കരുത്തേകുവാനും നോക്കുന്ന ജൈത്രയാത്ര ക്രിസ്തുവിനെ നോക്കിയുള്ള ഒരു പ്രയാണത്തിന്റെ ക്രിസ്തു കാലഘട്ടത്തിലെ ഒരു പരിശീലന കാലഘട്ടമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധിയിൽ കർണപ്പെടുത്തുവാനും അതിൽ കൂടി ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനുള്ള സാധ്യതയെ പരിലസിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ മറ്റൊന്ന് ഓർക്കാനുള്ളത് നാളെ 9-ാം തീയതി കൊല്ലം മദ്രാസത്തിന്റെ അധിപനായി ദീർഘകാലം സേവനം അനുഷ്ഠിച്ച അഭിന മാഫിഫാർ എട്ടുമാല സിനിമയുടെ ഓർമ്മയാണ്. വളരെ സ്നേഹജ്വലനായി അതുപോലെ തന്നെ നാർക്കിക ദിശാബോഹത്തോടുകൂടി ഒരു കാലഘട്ടം ഭദ്രാസനത്തെ വളരെ അഭിമാനത്തോടെ നയിച്ച ഒരു ശ്രേഷ്ഠ പിതാവായിരുന്നു. എളിമയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ നല്ല അംശങ്ങളെ പ്രസരിപ്പിക്കുവാൻ തക്കവണ്ണം അദ്ദേഹം ശുശ്രൂഷിച്ച കാലഘട്ടങ്ങളിൽ ഇടയായി തീർന്നിട്ടുണ്ട്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പല വൈദികരും കബാണത്തിൽ ഉൾപ്പെടെ ആ പിതാവിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ശുശ്രൂഷയിൽ നിരന്തരം സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ഐസക് ദി പ്രകാശിച്ച അദ്ദേഹത്തിന്റെ പിതൃ സഹോദരനാണ് അഭിനന്ദ തിരുവനത്തുകൊണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മയായതുകൊണ്ടുകൂടിയാണ് ഐസക്കറ്റൻ നാട്ടിലേക്ക് കഴിഞ്ഞ ആഴ്ച യാത്രയായത്. അപരിചിത ആ വന്യ പിതാവിനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ സ്മരിക്കുകയും മധ്യസ്ഥ അർപ്പിക്കുകയും ചെയ്യുന്നു. സാധാരണ ഓർപ്പിക്കുന്നതുപോലെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് ഒരച്ഛനെ നിയോഗിച്ചെങ്കിലും അച്ഛന് അത്യാവശ്യമായിട്ട് എയർപോർട്ടിൽ വരെ പോകേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് പെട്ടെന്ന് മറ്റാരെയും ക്രമീകരിക്കാൻ പറ്റാഞ്ഞതുകൊണ്ടും ദലിച്ചിനായ ഞാൻ തന്നെയാണ് ഇന്നത്തെ ശുശ്രൂഷ ദൈവത്തിന് ശുശ്രൂഷ നിർവഹിക്കുന്നത്. ശുശ്രൂഷ ഗീതങ്ങളിലെ ഒരു ഗീതം നമുക്ക് ചേർന്ന് ആലപിച്ചുകൊണ്ട് നമുക്ക് സുപരിചിതമായിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ നിരന്തരം പാടുന്ന അനുതാപത്തിന്റെ മറപ്രേമന്റെ അനുതാപത്തിന്റെ കീർത്തനങ്ങളിലെ ഏതാനും ഈരടികൾ കർത്തുമ്പ സമർപ്പിച്ചുകൊണ്ട് ശേഷം നമ്മൾ തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്. നമ്മൾ അവസാന പേജുകളിലാണ്, ചില പുസ്തകങ്ങൾ 250-ാമത്തെ പേജിലാണ്. എല്ലാ പുസ്തകങ്ങളിലും വ്യത്യസ്ത നമ്പറുകളാണ്, എങ്കിലും അവസാന ഭാഗത്ത് ഈ ഗീതമുണ്ട്. അപ്രേമന്റെ ബഹുസ നാഥ കോപമെടുക്കാതെ എന്നുള്ള ചാൻസ് മുതൽ നമസ്കാരം.
നാഥ കോപമെടുക്കാതെ വൈരമെടുത്തവനോടൊന്നും ഉണ്ടാകാത്തൊരു നൃമ്പലമാടണമേ കർത്താവേ മലിനതയിൽ നിന്നൊഴിയുന്നതുവീലോകത്തിൽ ഇമ്പങ്ങളെ വെടിയുന്നതുമാമവികാരമശുദ്ധതയും സുഖമോകങ്ങളും നിരൂപിക്കാതെ ഇരിക്കുന്ന നിർമ്മലചിത്തം നൽകണമേ കർത്താവേകരിയോ സാധനമെന്നിവയും നിരുവേ പ്രിയമില്ലാതെ കർത്താവേന്ദ്ര വ്യാഗ്രഹം
പ്രിയക ദൈവത്തിന്റെ പുനർജനനാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വീണ്ടും നമുക്ക് ഒരുമിച്ചിരുന്നുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ ഭാഗമാകാനും അതേപോലെ ദൈവവചന ശുശ്രൂഷയുടെ ഭാഗമായി തീരാനും ഒക്കെ ദൈവം നമുക്ക് അവസരവും ആരോഗ്യം തന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ഓരോ പ്രാവശ്യവും ഇന്ന് എപ്പോഴും ദൈവവചനം കേൾക്കത്തക്കാവുന്നുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥനയും അതിലൊരു മുഖാന്തരമാണ്. അത് നമ്മളെ കൂടുതൽ ആത്മീയ ജീവിതത്തിൽ കരുത്തേകാനായിട്ട് ഇടയായിത്തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് സുപരിചിതമായ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുവാൻ ദൈവസന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തിമോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം, അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിലെ ഒന്നും രണ്ടും മൂന്നും നാലും വാക്യങ്ങളാണ്. അതിനകത്ത് പ്രധാനമായിട്ട് മൂന്നാമത്തെ വാക്യമാണ് മെയിനായിട്ട് എടുക്കുന്നതെങ്കിലും അത് ചേർത്ത് വായിച്ചാലേ നമുക്കത് കൂടുതൽ മനസ്സിലാകുമെന്നുള്ളതുകൊണ്ട്. എന്റെ മകനെ, ക്രിസ്തുയേശുവിനുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കുക. ക്രിസ്തുയേശുവിന്റെ നല്ല ഭവനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. പണ ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യത്തിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായിക്കിൽ കിരീടം പ്രാപിക്കുകയില്ല. നമുക്ക് വളരെ സുപരിചിതമായുള്ള ഭാഗമാണ് ഈ അധ്യായം, രണ്ട് തിമോത്തിയോസ് രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ആദ്യത്തെ 4-5 വാക്യങ്ങൾ. എന്റെ സെൻട്രൽ പോയിന്റ് ആയിട്ട് ഞാൻ ഇങ്ങനെയാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത്, തിരഞ്ഞെടുക്കുന്ന ഈ ഭാഗമാണ്. ക്രിസ്തുയേശുവിന്റെ നല്ല ഫലനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. പണ ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പണയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നിജശിഷ്യൻ തീമോത്തിയോസിന് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ്, തിരിച്ചറിവാണ്. നമുക്കറിയാം പൗലോസ് ശ്ലീഹ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ പല സ്ഥലങ്ങളിൽ കൂടി അതിനെ വിശദീകരിക്കുന്നുണ്ട്. പല ആംഗിളിൽ നിന്നുകൊണ്ട് പൗലോസ് ശ്ലീഹ വിശദീകരിക്കുന്നുണ്ട്. കോട്ടക്കടത്തിൽ ഓടുന്ന വിശ്വാസി, അങ്ങനെ പല രൂപത്തിൽ ഭാവത്തിലുമുണ്ട്. എന്നാൽ പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങളിൽ നമ്മൾ കൂടുതൽ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ പൗലോസ് ശ്ലീഹ ഈ ക്രിസ്തീയ വിശ്വാസത്തെ താരതമ്യം ചെയ്ത് ഉപയോഗിക്കാൻ എടുത്തിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഈ എന്താ പറയുന്നത്, ഒരു അത്ലറ്റിക് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു കായിക ഫലവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ്. ഓട്ടക്കാരനാണെങ്കിലും അല്ലെങ്കിൽ ചാട്ടക്കാരനാണെങ്കിലും സ്പീഡിൽ നടക്കുന്നവരാണ്, ഇതൊക്കെ ഇങ്ങനെ വിവിധ തലങ്ങളിലൊക്കെ ഈ കായികമായ ഒരു 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 തലത്തിൽ നിന്നുകൊണ്ട്. ഒരു പക്ഷേ അതിന് കാരണം അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളും അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്ന ചില പ്രവർത്തന മേഖലയില് അദ്ദേഹം ജീവിച്ചു വന്ന സാഹചര്യങ്ങളില് അന്നുണ്ടായിരുന്ന സാമൂഹിക പശ്ചാത്തലം, ഇതൊക്കെ തന്നെ ഒരു പക്ഷേ ഇത്തരം രീതിയിലുള്ള സംവിധാനങ്ങളെ, നമുക്കറിയാമല്ലോ ഈ അത്ലറ്റിക്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ് ഗ്രീക്ക് എന്ന് പറഞ്ഞു, ഗ്രീക്കുകാർ അല്ലേ, അവർ അത്ലറ്റിക്കിനെ ഭയങ്കര ഒളിമ്പിക്സും ഒക്കെ അതിന്റെ ഒറിജിനൽ അവിടെ നിന്നൊക്കെയാണ്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. പിന്നെ ഈ റോമൻസ് റോമക്കാരുടെ പ്രത്യേകത, അവർ യുദ്ധം എന്നുള്ള ഒരു തരത്തിലൊക്കെ അവർ പൊതുവെ ഇങ്ങനെ മുൻ നിൽക്കുന്ന ആളുകളാണ് അവരെയൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ചില ഇമ്പാക്ട് ഒക്കെ ഒരുപക്ഷെ ഈ ഇദ്ദേഹത്തിൽ അടിസ്ഥാനപരമായിട്ടുണ്ടായിരുന്നുണ്ടായിരിക്കാം. ഈ വിശ്വാസത്തെ ഈ ഒരു തലത്തിൽ പലപ്പോഴും ചിത്രീകരിക്കാമെന്നൊക്കെ വണ്ണം ഈ പൗലോസ് ലീഗ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് ക്രിസ്തീയ ജീവിതവുമായിട്ട് നമ്മൾ ചേർത്ത് നോക്കിയാലും ഒരു മനുഷ്യന്റെ ജീവിതം അങ്ങനൊക്കെ തന്നെയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം അങ്ങനൊക്കെ തന്നെയാണ്. ഒരു എന്തിനോടൊക്കെയോ പരാജയപ്പെടുത്തേണ്ട, എന്തിനെയൊക്കെയോ നിരന്തരം യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഏതൊക്കെയോ യുദ്ധങ്ങളെയും ശത്രുക്കളെയും വളരെ ഭയക്കുക എന്നതിനേക്കാൾ ഉപരിയായി വളരെ ജാഗ്രതയോടെ സൂക്ഷിക്കേണ്ട ഒരു മനോഭാവം രൂപപ്പെടുത്തി വരുന്ന വിശ്വാസികളിൽ എന്നുള്ളൊരു ബോധ്യമാണ് പൗലോസ് ലീഗ ഇവിടെ നമ്മൾ പറയുന്നത്. ഒരു മൂന്നാം വാക്യം, ക്രിസ്തുവേ നല്ല ഭാഗമായി നീക്കും എന്നൊരു കപ്പത്തയക്കണം. പൗലോസ് ലീഗ ഭാഗമാകാൻ പറയുന്നുണ്ടല്ലേ, സാമാനാകാനാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് പറയുന്നത്? എ ഫേസ്ഫുൾ സോൾജിയർ അല്ലേ, വേറെ വിശ്വസ്തനായ ഭടൻ എന്ന് പറയുന്നുണ്ട്. ഒരു വിശ്വസ്തനായ ഒരു നല്ല ഭടനാകുന്നുള്ളതാണ്. ഈ ഭടനാകാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ എല്ലാ ഭടന്മാരും വിശ്വസ്തരായ ഭടന്മാരാകണമെന്നില്ല. നമുക്കൊരു ഇന്ദിരാഗാന്ധിയോട് ഊണ് നിന്നവരെ ഉപദ്രവിച്ചത് അല്ലേ. അങ്ങനെ പല പല നല്ല പല സംഭവങ്ങളുണ്ട്. ഈ വിശ്വസ്തനായിട്ട് വിശ്വസ്തനായി ധരിച്ചുകൊണ്ട് കൂടെ നിർത്തിയ പല ആളുകളും ഭവിക്കുന്നതായിട്ട് നമ്മൾ പലരംഗങ്ങളിൽ കാണുന്നുണ്ട്. പിന്നെ ബിൻലാദിനെ ഒറ്റക്കൊടുത്തത് കൂടെ നിന്ന ആൾക്കാരാണെന്നുള്ളതാണ്. അങ്ങനെ ഒത്തിരി ഉണ്ട്. അത് ശരിയായ ഇതിലാണെങ്കിലും അല്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞു ഉദാഹരണം പറഞ്ഞെന്നുള്ളത്. അപ്പൊ ഈ വെറും ഭവനാകാം, ഒരു വിശ്വാസി എന്ന് പറയുന്നത് ഒരു നല്ല ഭവനായി തീരണം എന്നുള്ള ഒരു ചിന്തയിലാണ്, എ ഫേത്ത്ഫുൾ സോൾജിയർ എന്നുള്ള ചിന്തയിലാണ് എപ്പോഴും പൗലോസ് ലീഗ അവിടെ വിശദീകരിക്കുന്നത്. എന്തിനാണ് ഒരു നല്ല പഠനാകേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് എന്തിനോടാണ് പോരാടേണ്ടത് എന്നുള്ളത് പലതരത്തിൽ പൗലോസ് ലീഗ വിശദീകരിക്കുന്നുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ റോമാലേഖനം ഏഴാം അധ്യായത്തിന്റെ 23-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു, അതെന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. എന്റെ ബുദ്ധിയോട് പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ബുദ്ധി എന്ന് ഉപയോഗിക്കുന്നത് എന്റെ ആത്മീക ശക്തിയാണ്. അതിനോട് പോരാടാൻ സാധ്യതയുള്ള മറ്റൊരു പ്രമാണം എന്റെ ശരീരത്തിൽ എന്റെ ജനത്തിൽ ഞാൻ കാണുന്നു, അതെന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തെ ബദ്ധനാക്കി കളയുന്നു. അപ്പൊ ജഡത്തിൽ ഉണ്ടാകുന്ന പല ജഡത്തിൽ നമ്മൾ ദോഷം ചെയ്ത പല ബന്ധങ്ങളും നമ്മുടെ ആത്മാവിനെ പരാജയപ്പെടുത്തുന്ന യുദ്ധങ്ങളാണെന്നുള്ള തിരിച്ചറിയുന്നത്. ഈ ജഡത്തിലുണ്ടാകുന്ന യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷെ ഇവിടെ പൗലോസ് ലീഗ നിഷ്കർഷിക്കുന്ന ഒരു പ്രത്യേക ചിന്തയാണെങ്കിലും ഇന്ന് നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാ യുദ്ധങ്ങളും നമ്മുടെ ജഡത്തെ പരാജയപ്പെടുത്തുന്നതാണ്. ചില ആത്മീക യുദ്ധങ്ങൾ പോലും നമ്മുടെ ജനത്തെ പരാജയപ്പെടുത്തുന്നതാണ് സത്യം. കാരണം ആത്മീകതയുടെ പേരിൽ നടത്തുന്ന ചില തെറ്റായ പഠിപ്പിക്കലുകളും അതിന്റെ പിന്നാലെയുള്ള യാത്രകളും ഒക്കെ പലപ്പോഴും ആത്മീക അന്ധതയിലേക്ക് നമ്മളെ നയിക്കാറുണ്ട്. ശരിയല്ലാത്ത വിശ്വാസങ്ങളും ശരിയല്ലാത്ത ആത്മീകതകളും ഒക്കെ, പിന്നെ അതുപോലെ ജനത്തിന്റെ അഭിലാഷങ്ങൾ, അങ്ങനെ ഒരു വിവിധ തലങ്ങളുണ്ട്. അപ്പൊ ഒന്നിനെ മാത്രം നമുക്ക് സ്പെസ് ചെയ്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഏത് തലത്തിലും ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ സോൾജിയുടെ ശ്രദ്ധിക്കണമെന്നുള്ള. അപ്പൊ ഒരു ഞാൻ ഇവിടെ നിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്പിരിച്വൽ ഒരു ആത്മീക യോദ്ധാവിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ്. ഇതൊക്കെ ക്രിസ്തീയ ജീവിതമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒന്നാലും ഒരു 4-5 കാര്യങ്ങളെ ഞാൻ പറയാം. പെട്ടെന്ന് പറഞ്ഞു പോകണം, സമയം കൂടുതലാവുന്നുണ്ട്. ഒരു സോൾജിയറാവുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. അതിന് പിന്നെ ഒന്നാമത് വേണം, ഒരു നല്ല പരിശീലനം വേണം. വേണോ? നമുക്കറിയാം ഈ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വിവിധ പ്രവർത്തന മേഖലയിൽ ഏറ്റവും കൂടുതൽ കഷ്ടതയോടുകൂടി പരിശീലിപ്പിക്കുന്ന ഒരു ചുമതല ആരുടെയെന്ന് അറിയോ? ഒരു സോൾജിയറിന്റെ, ഒരു ഭടന്റെയാണ്. വാസ്തവത്തിൽ പൗലോസ് ലീഗ് അന്നത്തെ കാലഘട്ടത്തിൽ ഭടനെന്ന് പറഞ്ഞ് അന്ന് ഈ വാളും പരിചയവും കൊണ്ട് നടത്തുന്ന ഒരു ഭടനായിരുന്നു. പക്ഷേ ഈ ഭടന്റെ തൊഴിലിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല, ഉപയോഗിക്കുന്ന ആയുധങ്ങളെ വ്യത്യാസമുള്ളൂ. അന്ന് വാളും പരിചയമാണെങ്കിൽ ഇന്ന് മിസൈൽ ബുക്കും ഒക്കെ അല്ലേ, ബോംബും ഒക്കെ അല്ലേ. അപ്പൊ ആയുധങ്ങളുടെ വ്യത്യാസമുള്ളൂ, പക്ഷെ ഭടന്റെ മൊത്തത്തിലുള്ള പ്രവർത്തന തലത്തിൽ അല്ലെ ഉത്തരവാദിത്തത്തിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ ഒരു മതരാധകൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എത്ര നമുക്കറിയാം ഈ പല ചിട്ടകളും പല കട്ടകളെ പറ്റി പറയുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ട്രെയിനിങ് നടക്കുന്ന ഒരു മേഖല ഒരു മസാലക്കാരുടെ ട്രെയിനിങ്ങാണ്. പലരും പോയി വിജയിച്ചു പോകുന്ന ഒരു ട്രെയിനിങ്ങാണ്. കാരണം അത്ര മാത്രം പലപ്പോഴും ഇപ്പൊ മസാലക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴേക്കും പിന്നെ കൂടുതൽ അറിയാം. കാരണം എന്റെ അപ്പൊ ഒരു മസാലക്കാരനായിരുന്നു, മിലിറ്ററി പിന്നെ ഒത്തിരി വർഷം സേവനം ചെയ്ത നല്ല റാങ്കോടുകൂടി പിന്നെ റിപ്പയർ ചെയ്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫിനോടും ഇത്തരം രീതിയിലുള്ള ചിന്തയോടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഞാൻ പലപ്പോഴും അവിടെ താമസിച്ചിട്ടൊക്കെ അത് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഒരു പട്ടാളക്കാരന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഭയങ്കര വീട്ടിൽ പോകാനൊക്കത്തില്ല, ആരെയും കാണാനൊക്കത്തില്ല, ശരീരം കൊണ്ട് കൊണ്ടുവന്ന ആ ട്രെയിനിങ് അധ്വാനം. കാരണം ആ ട്രെയിനിങ് ആണ്, കാരണം ഇതൊരു വലിയ ചെറിയൊരു ചുമതലയല്ല, വലിയൊരു ചുമതല, മറ്റേതിനേക്കാളിലും ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഒരു ചുമതലയിലേക്ക് നയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമുക്കറിയാം ഈ പുറത്തിറങ്ങിയാലും ഒരു പക്ഷെ ജോലിയില് പിന്നെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാണെങ്കിലും ഈ പുറത്തിറങ്ങിയാൽ പോലും എല്ലാം എല്ലാവരും ആദരിക്കുന്ന ഒരു തൊഴിലാണ് ഈ പട്ടാളക്കാരൻ പുറത്തിറങ്ങിയാല്. ബാക്കിയുള്ള ചില ജോലിയിലൊക്കെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വലിയ അത്ര വലിയ ആദരവൊന്നും കിട്ടുന്നത്, പക്ഷെ ഒരു പട്ടാളക്കാരൻ എപ്പൊ ചെന്നാലും ആദരവ് എല്ലാവരും ആദരിക്കും. ഏത് സ്ഥലങ്ങളിലും മുൻഗണന ഒരു പട്ടാളക്കാരനുണ്ട് അല്ലേ? കാരണം എന്താ ചോദിച്ചാൽ അതിന്റെ കാരണം അത്രമാത്രം സമർപ്പണമുള്ള ഒരു ഒരു തൊഴിലായിട്ടാണ് അതിനെ കാരണം. അപ്പം വലിയ പരിശീലനം വേണം. അപ്പൊ എന്തിനാണ് ഇത് ഇവിടെ പറയാനായിട്ട് കാരണം? ഈ സ്പിരിച്വാലിറ്റിക്ക് എങ്ങനെയാണോ ഇപ്പൊ നമ്മുടെ ഒരു ധാരണ എന്ന് അറിയാമോ, ഇപ്പോ സ്പിരിച്വാലിറ്റിക്ക് വലിയ പരിശീലനം വേണം, ചുമ്മാ ഏത് വേണേലും പിന്നെ ആർക്കും സ്പിരിച്വാലിറ്റിക്ക് പരിശീലനം വേണം. ഒരു നല്ല സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാകണമെങ്കിൽ വി മസ്റ്റ് ഹാവ് എ ട്രെയിൻ. അല്ലാതെ നമുക്ക് ജീവിക്കാം, കുഴപ്പമൊന്നുമില്ല, സംശയമൊന്നുമില്ല. പക്ഷെ ഒരു നല്ല ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു വ്യക്തി എത്തിച്ചേരണമെങ്കിൽ അവർക്കൊരു സ്പിരിച്വൽ ട്രെയിനിങ് വളരെ ആവശ്യമാണ്. നമ്മുടെയൊക്കെ പിതാക്കന്മാര് ആത്മീയ ജീവിതത്തിൽ ചില നിഷ്കർഷകൾ വെച്ചത് അവര് മണ്ടന്മാരായിട്ടല്ല. ഈ നോമ്പിലാണ് ചില ഓ പിന്നെ നോമ്പിലൊന്നും കഴിച്ചാലും ആകാശം ഇടുന്നു വിടും, ഒരിക്കലും വിടത്തില്ല, ആകാശം ഇവിടെ തന്നെ നിൽക്കും അല്ലേ? പക്ഷെ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ ചില ഇടിവുകളൊക്കെ സംഭവിക്കും. കാരണം ജീവിതത്തിൽ മുമ്പിൽ നമുക്ക് എപ്പോഴും നമ്മുടെ സമയം ഒരുപോലെ ആണെന്നില്ല, നമുക്ക് മുമ്പാകാത്ത ചില പ്രതിസന്ധികളാകാം അല്ലെങ്കിൽ പ്രലോഭനങ്ങളാകാം. അവിടെ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് ട്രെയിനിങ് ആവശ്യമാണ്. അത് സ്പിരിച്വൽ ലൈഫിലെ ട്രെയിനിങ് നിശ്ചയമായിട്ട് കാണും. നമ്മുടെ നോമ്പുകളും ഉപവാസങ്ങളും പ്രാർത്ഥനകളും ഒക്കെ തീർച്ചയായിട്ടും നമ്മളെപ്പോലെ ജീവിച്ച ആളുകളാണ്. അപ്പം അവർ ഇതൊക്കെ രൂപപ്പെടുത്തിയെടുത്തത് ഇതിൽ എന്തായാലും ഒരു സത്യമുണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് വെറുതെ അല്ല ഇവരൊക്കെ ചെയ്യുന്നത്. കാരണം തന്നെ ഇവർ ചുമ്മാ എഴുതി വെക്കുകയല്ല, നിങ്ങളൊക്കെ ചെയ്തോന്നും പറഞ്ഞതല്ല, അവർ അവരുടെ ജീവിതത്തിൽ നൂറ് ശതമാനം കാണിച്ചിട്ടാണ് നമ്മളോട് 80% വരെ ചെയ്യാൻ പറയുന്നത്. നമ്മൾ അവരുപോലെ അവർ ചെയ്യുന്നവരെ ചെയ്യണം അവർ പറഞ്ഞിട്ടില്ല, പുറത്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നത് എന്തെന്നൊരു യാത്രമാണ്. അവർ അതുപോലെ ജീവിച്ചവരാണ്. നമ്മുടെ ദുസാത്പാദ് ഒക്കെ എന്തിനാ അവരെന്തിനാ അവരുടെ ആത്മാവിന്റെ സാഫല്യം മാത്രമൊന്നുമല്ല, അവർക്ക് വേണ്ടി മാത്രമാണ് അവർ ജീവിച്ചത്, മറ്റുള്ളവരുടെ ആത്മാവിന്റെ സാഫല്യം കൂടെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ ജീവിച്ചത്. അവരുടെ പ്രവർത്തന പോലും അങ്ങനായിരുന്നു, അവർക്ക് വേണ്ടി മാത്രമല്ല അവർ ത്യാഗം സഹിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പം ആ ഒരു തലത്തിൽ ജീവിക്കണമെങ്കിൽ ഒരു ആത്മീക ജീവിതത്തിൽ സ്പിരിച്വൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇത്ര എളുപ്പമൊന്നുമല്ല. ഈ പറയുന്ന പോലെ ഒരു 5 ദിവസം നോമ്പ് നോക്കുമ്പോഴും 40 ദിവസം അടുത്ത വീട്ടിൽ നിന്ന് മീൻ്റെ കറിയുടെ പണമൊക്കെ വരുമ്പോഴത്തേക്ക് പിടിച്ചു നിൽക്കാൻ വലിയ പാടാണ്, എനിക്ക് തന്നെ പാടാം, പിന്നെ നിങ്ങളുടെ കാര്യം പറയാനോ, പക്ഷെ എന്നാലും പിടിച്ചു നിൽക്കുന്നു. അത് എളുപ്പമാണ്, പക്ഷെ ആ ഒരു ട്രെയിനിങ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വളരെ ആവശ്യമാണ്. രണ്ടാമതായിട്ടൊരു ഒരു പിന്നെ ഒരു സ്പിരിച്വൽ യോദ്ധാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അയാൾക്ക് മുമ്പിൽ ചില നിയമസംഹിതകളുണ്ട്. ഈ നിയമസംഹിതകളൊന്നും അയാൾ നിയമമല്ല, അത് രാഷ്ട്ര നിയമമാണ്, അയാളായിരിക്കുന്ന രാജ്യത്തിന്റെ നിയമം ആണോ? ഏതെങ്കിലും ഒരു ഒരു ഭടന് അയാൾക്ക് അയാളുടേതായ ചില നിയമങ്ങളൊന്നുമില്ല, അയാൾ അനുവർത്തിക്കുന്നത് അയാൾ ഏത് രാജ്യത്തിലാണോ ആ രാജ്യത്തിന്റെ നിയമമാണ്. ഒരു സ്പിരിച്വൽ ട്രെയിനറുടെ അല്ലെങ്കിൽ ആത്മീയ യോദ്ധാവിന്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നമ്മളൊക്കെ തന്നെ ഈ ആത്മീയ യോദ്ധാക്കൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ പിന്നെ നിയമസംഹിതകൾ എവിടുത്തെയാണ്? സ്വർഗരാജ്യത്തിന്റെ നിയമസംഹിതയാണ്. അപ്പൊ ദൈവരാജ്യ നീതിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുക, നമ്മുടെ നീതിബോധമാണ്. ഈ നമുക്കൊക്കെ ഒത്തിരി നീതിബോധമാണ് വരാം, പക്ഷെ നമ്മുടെ നീതിബോധമൊക്കെ ആളെ ആശ്രയിച്ച ആശയങ്ങളെ ആശ്രയിച്ചല്ല. ആ ഇന്ന അപ്പച്ചാണ് എന്താ പറയുന്നത്, എന്നാ പിന്നെ ആയിരിക്കട്ടെ, അല്ലെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നാളെ പറയുന്നു എന്റെ കൂട്ടുകാരൻ എന്നാ പിന്നെ കൂടെ നിന്നേക്കാം. അപ്പൊ കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരെ നോക്കി നമ്മൾ കൊടുത്തേക്കുന്നത് ആശയങ്ങളെ നോക്കിയല്ല. അപ്പൊ അത് ഒരു ശരിയായ രീതിയിൽ നമുക്ക് എപ്പോഴും ഒരു ഒരു ആത്മീയ തലത്തിൽ ജീവിക്കുന്ന ഒരു യഥാർത്ഥ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിയമസംഹിതകൾ എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിന്റെ നീതിബോധമാണ്. അത് പരിചയപ്പെടുത്തുന്ന പുസ്തകമാണ് ഏത്? ഏതാണ്? നമ്മുടെ വേദപുസ്തകം അല്ലേ. നമ്മുടെ വേദപുസ്തകവും അല്ലെങ്കിൽ പിതാക്കന്മാരെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയിട്ടുള്ള ആത്മീയ ദർശന ബോധനമൊക്കെ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ നിയമസംഹിതകൾ. അതിനെ ചോദ്യം ചെയ്യാനല്ല, മറിച്ച് അതിനെ സ്വീകരിച്ചുകൊണ്ട് അതിനെ വിഴുകിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ശോഭയുള്ളതും അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ ജീവിതത്തെ കെട്ടിപ്പടുത്തുവാൻ തക്കോണം നമുക്ക് സാധിക്കാനായിട്ട് തീരുന്നത്. ഒന്നാമത് ഞാൻ പറഞ്ഞു നല്ല പരിശീലനം വേണം, രണ്ടാമതായിട്ട് ഒരു സ്പിരിച്വൽ ഒരു സോൾജിയറിന്റെ ഒരു നിയമസഹിത സംഹിതകൾ എന്ന് പറയുന്നത് അയാൾ രൂപപ്പെടുത്തിയല്ല, അയാളുടെ ഇഷ്ടത്തിനുള്ളത് അനുസരിച്ചല്ല, അയാളായിരിക്കുന്ന രാജ്യത്തിന്റെ നിയമ ഇതിനെപ്പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ അത് പറയാൻ വിശദീകരിക്കാൻ പോയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാനില്ലാത്തത് കൊണ്ട് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. നമുക്ക് നമ്മുടേതായ നീതിക്ക് ഒരിക്കലും ഇപ്പൊ പലരും ശ്രമിക്കുന്നതാണ് അവരവരുടേതായ നിയമങ്ങളും നീതിക്ക് അനുസരിച്ച പോകുന്നത്. നമ്മൾ ഒരിക്കലും അബദ്ധങ്ങളിലേക്കേ നയിക്കത്തുള്ളൂ. കാരണം നമ്മൾ എടുക്കുന്ന പലതിനും നമുക്ക് ഇങ്ങനായാ പോരെ, അങ്ങനായാ പോരെ എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇങ്ങനായാ പോരെ, നമുക്ക് ഇങ്ങനല്ല. നമ്മളും ഞാനോ നിങ്ങളോ ഒരു കുടുംബമോ ഒരു അച്ഛനോ തീരുമാനിക്കും, ചില അച്ഛന്മാരും അവരുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനൊക്കെ മതി, പല അച്ഛന്മാരെ എനിക്കറിയാം, ഇതൊക്കെയാണ്, ഇതൊന്നും അല്ല. കാരണം നമ്മുടെ സഭയിൽ ഇപ്പൊ ഒരു ഉദാഹരണം കഴിഞ്ഞാൽ, നമ്മുടെ സഭയിൽ ഏതെങ്കിലും ഒരു അച്ഛൻ ഒരു നിയമം എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അച്ഛന്റെ നിയമം ആവരുത്, പിന്നെ ആരുടെ നിയമമായിരിക്കണം, പിന്നീട് തീരുമാനിക്കുന്നതായിരിക്കും. പരിശുദ്ധ പിതാക്കന്മാരെ ഒരുമിച്ച്, അത് ഒരു സിന്നോദോഷത്തിന്റെ ഒരു സത്താൻസിന്റെ അല്ല, എല്ലാവരും കൂടെ കൂടി പഴയ പിതാക്കന്മാർ എഴുതി വെച്ച വേദവോത്സവത്തിൽ അടിസ്ഥാനം ഇട്ടുകൊണ്ട് പിതാക്കന്മാർ രൂപപ്പെടുത്തി എടുത്തിയ ആത്മീയ അടിസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ്. അങ്ങനെ നിന്നുകൊണ്ടേ ഈ സ്ഥിരതൊരു തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അതിന് പുതിയതായിട്ട് തീരുമാനമാണ് ചടക്കുന്നത്. അതിലാശ്രയിച്ചുകൊണ്ടാണ് അവരെടുക്കുന്നത്. ആ ആശ്രയിക്കുന്ന തീരുമാനങ്ങളാണ് അതിനെ സംരക്ഷിക്കാനും പാലിക്കാനും ചുമതലപ്പെട്ടതാണ് ഞങ്ങളെ പറ്റിയുള്ളത്, ഞങ്ങളെ കുറിച്ചുള്ളത്. അല്ല, ഞങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാനൊന്നും പറ്റില്ല. അത് 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 അതിന് വിളിച്ച വിളിക്ക് യോഗ്യമായ ഒരു യാത്രയാണത്. അപ്പം അവലോകന നിയമ സംഹിതയല്ല ഇത്, മറിച്ച് രാജ്യത്തിന്റെ സ്വർഗരാജ്യ നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമതായിട്ട് ഒരു സോൾജിയറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാം. ഒരു പട്ടാളക്കാരന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഒരു 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 യോദ്ധാവിന്റെ പ്രത്യേകത എന്താ? അവരുടെ കയ്യിൽ എന്തോ ഉള്ളത് കഴിക്കാനുള്ള ജ്യൂസ് മാത്രമാണോ? പിന്നെന്താ? ആയുധം ഉണ്ടാവണം കയ്യിൽ അല്ലേ? ഇപ്പോഴും ഒരു ആയുധം ഉണ്ടാവണം. എവിടെ പോയാലും ആയുധം കയ്യിൽ പറഞ്ഞാൽ ഏത് എന്തൊരു ആയുധം വെച്ചേക്കുന്നത്? ഏത് സമയത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള അക്രമങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് നമുക്ക് നിങ്ങളെ കണ്ടുണ്ടാവും ഈ പിന്നെ നമ്മുടെ ഈ രാജ്യാതിർത്തിയിലൊക്കെ സേവനം ചെയ്യുന്ന ആളൊക്കെ എപ്പോഴും അവരുടെ കയ്യിലെ തൂക്കും അവരുടെ അരക്കെ കിട്ടും അല്ലേ? എപ്പോഴും അവരിങ്ങനെ അവരുടെ തിരിക്കുകയാണ്, അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവരുടെ അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ അവർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും അവരുടെ കയ്യിൽ ഈ ആയുധങ്ങളുണ്ട്. കാരണം ആയുധങ്ങളുണ്ടെങ്കിലേ അവർക്ക് ശത്രുവിനെ പരാജയപ്പെടുത്താനൊക്കെ തോന്നുന്നു. അതുകൊണ്ടാണ് എഫ് എസ് സി ലേഖനം 6:11 വാക്യങ്ങൾ വായിക്കുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളോടെ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും അകലവും സ്ഥാപിച്ച് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം. അത് എനിക്ക് ഒരു വാക്യം പറയുന്നത്, ഞാൻ ഈ രണ്ട് വാക്യങ്ങൾ അവിടെ ആയുധം കാര്യം ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളണം. അപ്പോ ഒരു സ്പിരിച്വൽ ലീഡർ കയ്യിലേക്കേണ്ട പിന്നെ ആയുധങ്ങളൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നോമ്പുകളും ഉപവാസങ്ങളും പ്രാർത്ഥനകളും, പിന്നെ നമ്മുടെ സഭയൊക്കെ നിഷ്കർഷിക്കുന്ന ചില ആസ്തിക ചട്ടങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ പാലിക്കാനായിട്ട് നൽകിയിട്ടുള്ളത് ഈ ഇത്തരം രീതിയിലുള്ള യുദ്ധങ്ങൾ മുമ്പിൽ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ കരുതിയിരിക്കണമെന്ന്. പ്രലോഭനങ്ങൾ മാത്രമൊന്നുമല്ലല്ലോ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളും. ഇവിടെ പറയുന്ന പൗലോസ്ലിക നമ്മൾ വായിച്ചതിന്റെ പൃഷ്ഠമുകളിലത്തെ വാക്യങ്ങൾ പറയുന്നുണ്ടല്ലോ, മറ്റുള്ളവർ വിശ്വസ്ത മനുഷ്യർ ക്രിസ്തീയച്ചുള്ള നല്ല ഭടനായി നീ എന്നോടുകൂടെ കഷ്ടം സഹിക്ക, നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കാന്. അപ്പൊ ഈ കഷ്ടം സഹിക്കണമെങ്കിൽ ഒരു വിശ്വസ്ത ഭടൻ കഷ്ടം സഹിക്കാന്നുള്ളതായിരിക്കും അയാളുടെ പിന്നെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മളുള്ള വലിയൊരു വെല്ലുവിളിയെ കഷ്ടതകളെ സഹിക്കുക എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളൊരു സ്പിരിച്വൽ യോദ്ധാവാണോ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിനെ പോലെ തന്നെ വലിയൊരു സംഭവമാണ് കഷ്ടതകൾ ഒരു മുമ്പിലൊരു പ്രലോഭനങ്ങളാണ്. അല്ല, പ്രലോഭനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുന്നത് ചില ജഡത്തിന്റെ അഭിലാഷങ്ങൾ മാത്രമല്ല, അതതിന്റെ ഒരു ഭാഗം തോന്നുന്നുള്ളൂ. നമ്മുടെ മുമ്പാകെ വരുന്ന കഷ്ടതകൾ, അത് രോഗമായാലും കുറ്റവറ വേർപാടുണ്ടാകുന്ന ദുഃഖങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മനസ്സിനെ അതിഭീകരമായിട്ട് ബാധിക്കുന്ന മുറിവുകളായിരിക്കാം, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്ന ഈ ലോകം നമുക്ക് ഒരുക്കുന്ന പ്രലോഭനങ്ങളാണ്. അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു ആത്മീക ശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത്, ആയുധം നമ്മുടെ കയ്യിൽ ഉണ്ടാകണം എന്നുള്ളത് നമ്മളെ പൗരത്തിലേക്ക് പ്രബോധിപ്പിക്കുകയാണ്. എന്താണ് ആയുധമുള്ളത്? പൗലോസ്ലിഹ എബ്രായ ലേഖനം 4:12 വാക്യം പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ പുറത്തു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും പാപങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ജീവനുള്ള ദൈവത്തിന്റെ വചനത്തെ പറ്റിയാണ് പറയുന്നത്. അത് ഏത് പിന്നെ അത് ആരെയും മുറിച്ചു മാറ്റേണ്ടത് മുറിച്ചു മാറ്റാനും ചേർത്ത് പിടിക്കേണ്ടത് ചേർത്ത് പിടിക്കാനുമുള്ള ഒരു വലിയ ആയുധമായിട്ടാണ് ദൈവവചനത്തെ നമ്മൾ കാണുന്നത്. അപ്പം ഒരു വിശ്വാസത്തോടെ ഏറ്റവും വലിയ ആയുധം അതാണ്, ഈ പറയുന്ന ദൈവത്തിന്റെ വചനമാണ്. അതിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ആരുടെയും ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോൾ നമ്മൾ ഒരു വിശ്വാസി കൈക്കൊണ്ട് നടക്കേണ്ട ഏറ്റവും വലിയ വചനം ദൈവവചനമാണ്. നമുക്കറിയാം ഈ പണ്ടൊക്കെ ഈ ആളുകളൊക്കെ ചിലരെ വിശ്വാസം മൂത്ത് ദൈവവചനം എഴുതി വെക്കും. എന്റെ നേരത്തെ പറഞ്ഞിട്ടോ അറിയത്തില്ല, ഈ വിശ്വാസം മൂത്തിട്ട് കാണുന്ന ഭിത്തിയിലും എല്ലാം കൊണ്ട് എഴുതി വെക്കും. പോകുന്ന വഴിക്കാരും തുപ്പുന്നു അതിനുണ്ടായിരിക്കും. ഇനി സങ്കടം തോന്നി ചിലപ്പോ ഈ റെയിൽവേ ട്രെയിനിലൊക്കെ കയറുമ്പോഴേ ഈ ബാത്റൂമിലൊക്കെ എഴുതും. എന്താ എഴുതി വെക്കുന്നത്? പിന്നെ വിശ്വസിക്കുക, സ്ഥാനമേറ്റേക്ക് രക്ഷിക്കപ്പെടും എന്നാണ് എഴുതി വെച്ചേക്ക്. ഞാൻ ഒരിക്കൽ കണ്ടോ അതിന്റെ അടിയിൽ വേറെ ആളോ മാറ്റിട്ട് എഴുതി വെച്ചേക്കുക. ആ ഈ വാദം എഴുതേണ്ട ഇവിടെ തന്നെയാണ്. അപ്പൊ എത്രമാത്രം അപമാനിക്കുകയാണ്. ഏതെങ്കിലും ചില വിശ്വാസം പോലെ എഴുതി വെച്ചതായിരിക്കും ഇതിന്. അപ്പൊ അതിനിടയ്ക്ക് അക്യറായിട്ട് ഒരാൾ എഴുതി വെച്ചാൽ വർക്ക് ഇത് എഴുതി വെക്കുന്നത് അതിനുള്ള വിലയുള്ളതായി പറഞ്ഞു വരുന്നു. അപ്പൊ നമ്മൾ വെറുതെ അവിടെ ഇവിടെ എഴുതുന്നതല്ല, നമ്മൾ ദൈവത്തിന് എഴുതി വെക്കേണ്ടത് ഇവിടെ നമ്മുടെ ഹൃദയത്തിലാണ്. അവിടെ എവിടെ ഭിത്തികളിലും എഴുതി വെച്ചു കൊള്ളാമർത്തം എഴുതി വെക്കും. ഞാൻ കണ്ടതല്ല ഞാൻ പറഞ്ഞത്, എപ്പൊക്കെ മറ്റുള്ളവര് പുച്ഛിക്കുന്നവർക്ക് എഴുതി വെക്കരുത്. എഴുതി വെക്കേണ്ടത് നമ്മുടെയൊക്കെ ചങ്കില്ല. അവിടെ ഈ വചനമില്ലാതെ അവിടെ ഇവിടെ എഴുതി നല്ല കാര്യമാണ്, ഒരു കാര്യമില്ല. ദൈവവചനം വേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പം ഈ ദൈവവചനം ഹൃദയത്തിൽ നമ്മൾ എഴുതി വെക്കുമ്പോഴാണ് നമുക്ക് മുമ്പുണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ അതിജീവിക്കാനായിട്ട് നമുക്ക് ശക്തിയുള്ളതായിട്ട് മാറുന്നത്. അപ്പം നമ്മൾ മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ദൈവത്തിന്റെ സർവായുധവർഗം ഭരിച്ചുകൊള്ളുവിൽ ജീവനുള്ള വചനമാണ് ഒരു ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ആത്മീയ പടൻ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. നാലാമതായിട്ട് ഒരു ഭവന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഒന്ന് പറഞ്ഞു പോയതാണ് അല്ലേ, അവൻ എപ്പോഴും ഈ മസ്തി ഓർക്കി മസ്തി ആളോ എപ്പോഴും ജാഗരൂകരായിരിക്കണം എന്നുള്ളത്. എവിടുന്ന് ആയി കയറി വരുന്നറിയാൻ നമുക്ക് മുമ്പായി ഉണ്ടാകുന്ന അപകടങ്ങൾ എവിടുന്ന് കയറി വരുന്നറിയത്തില്ല. നമ്മളെപ്പോഴും അപകടങ്ങൾ എന്ന് പറയാൻ സാധ്യതയുള്ള അപകടങ്ങൾ നമ്മൾ റോഡിൽ കൂടെ പോയാൽ നമ്മൾ സൂക്ഷിക്കും വണ്ടി ഓടിക്കുമ്പോൾ അല്ലേ. നമുക്കെ പെട്ടെന്ന് അപകടം തരും, വരുമോ വരും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നമ്മുടെ മുറമൊക്കെ നോക്കിയിട്ട് പോകത്തുള്ളൂ അല്ലെ. മുന്തിരിയിരിക്കുന്ന വണ്ടി ഒരേ സമയം നമ്മളെല്ലാം തെറ്റും. നമുക്കറിയാം ഏത് സമയത്തും അപകടത്തിന് സാധ്യതയുണ്ട് നമ്മളത്. പക്ഷെ ഈ അപകടം വണ്ടി ഓടിക്കുമ്പോൾ മാത്രമല്ല, അതിനേക്കാൾ വലിയ അപകടം ചില സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്ന അപകടങ്ങളില്ലേ, തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ന് നമ്മുടെ പല ചെറുപ്പക്കാരെയും നശിപ്പിക്കുന്നത് ഈ നല്ല നല്ല സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് അവര് നല്ലതാണെന്ന് വിചാരിക്കുന്ന ശരിയല്ലാത്ത സുഹൃത്തുക്കളാണ്. ചെറിയ പ്രയാസം വരുമ്പോഴത്തേക്ക് മദ്യം എടുത്തു കൊടുക്കാനും അല്ലെങ്കിൽ ഇതൊരു സുഖമാണെന്ന് പറഞ്ഞ് ഡ്രഗ്സ് എടുത്തു കൊടുക്കാനും ഒക്കെ പിന്നെ വഴി നയിക്കുന്ന ഒത്തിരി കൂട്ടുകാരല്ലോ ഓർക്കുന്നുണ്ട്. പ്രേമിച്ച വെണ്ണു വരെ ജ്യൂസ് വളക്കി കൊടുക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ജ്യൂസ് കുടിക്കാറില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ഇന്ന് നടക്കുന്ന ഒരു ഒരു കാലഘട്ടത്തിൽ നടക്കുന്നതാണ്. അപ്പൊ നമ്മളെപ്പോഴും ജാഗരൂകരാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പൊ രണ്ടും കൊരിന്ത്യർ പത്താം അധ്യായം മൂന്നാം വാക്യങ്ങൾ വായിക്കുന്നു, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ എടുക്കാൻ ദൈവത്തിന്റെ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിചാരത്തിന് വിരോധമായി തോന്നുന്ന എല്ലാ ഉയർത്തെയും ഇടിച്ചു കളയുന്നു. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുന്നു. അത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇതല്ലേ. ഇപ്പൊ പറയുന്നത് ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും പല സങ്കല്പങ്ങളും ഉപയോഗം അവയും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയെയും ഇടിച്ചു കളയുന്നു. ദൈവത്തിന്റെ വിരോധമായി പൊങ്ങി വരുന്ന പലതും കേട്ടോ, ഇതുപോലെ പല സംഗതികളുമുണ്ട്. ഇതിനൊക്കെ ഇടിച്ചു കളയാനുള്ള നമ്മുടെ ജെ സി ബി തകർക്കുന്നത് പോലെ തകർക്കാനുള്ള ഒരു ആത്മീക ശക്തി നമ്മുടെ ജീവിതം രൂപപ്പെടുത്തിയെടുക്കണം എന്നുള്ള ഒരു ഭാഗം. ഒന്ന് ഒരു പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം, ഉണർന്നിരിപ്പിൻ, വിശ്വാസത്തെ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുത്തി ഉണർന്നിരിപ്പിൻ. വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉറക്കത്തുണ്ടെങ്കിൽ ഒന്ന് ഉണരാനായിട്ട് നൽകുന്നത് ഈ ദൈവജന കേൾക്കുന്ന ഉറക്കം. ഇവിടെ ഈ പള്ളിയിലും ഒക്കെ ഇങ്ങനെ ഉറക്കം പറ്റില്ല. അപ്പൊ അവരോട് പറയുകയാണ് ഉണർന്നിരിപ്പിൻ, എന്താ പറയുക, വിശ്വാസത്തിൽ നിലനിൽപ്പിൻ, പുരുഷത്വം കാണിപ്പിൻ, ശക്തിപ്പെടുവിൻ. ഇതൊക്കെ എപ്പോഴും ഈ ഒരു ചിന്തകളൊക്കെ വേദവസത്തിൽ പല പ്രാവശ്യം പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നൽകുന്നത് നമുക്കെപ്പോഴും മുമ്പിൽ വരാൻ സാധ്യതയുള്ള അപകടങ്ങളെ പറ്റി ഒരു ബോധം നൽകുന്നതാണ്. എഫ് എസ് സി ലേഖനം ആറാമത്തെ 82 ഇങ്ങനെ വായിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാപ്പ സേനകളോടും പറയും. ഇവിടെയും താഴെ ഭൂമിയിലും മുകളിൽ ആകാശത്തിലും നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളുണ്ട്. അത് മുകളിലുണ്ട് കേട്ടോ, എവിടെ ഉണ്ട്, മുകളിലുണ്ട്. എന്തിനാ ഈ മാങ്ങിപ്പോകുന്ന അപ്പച്ചന്റെ നിങ്ങൾ തന്നെ വർത്തന്ന് അന്താരോട് ചോദിച്ചു അവർ വന്നറിയാം ഈ മോളിരിക്കുന്ന അപ്രസ്ഥാന അന്ധകാരസേനകൾ അപ്പത്തിനെ പിടിക്കുമ്പോൾ കാലെ പിടിക്കുമ്പോൾ തെറ്റിലേക്ക് പോകേണ്ടത് വിശുദ്ധന്മാരോടുള്ള സംസർഗത്തിനുള്ള സാധ്യതയ്ക്ക് നമ്മുടെ പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരോടുള്ള സംസർഗത്തിനുള്ള സാധ്യതയാണ്. അപ്പം ഇതൊക്കെ ആ വിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് ഈ പിന്നെ പ്രാർത്ഥിക്കൊഴുക്കുന്ന ഈ തൈലം. ഓട്ടെ, ഞാൻ പറഞ്ഞു തന്നത്, അപ്പം ഇതിനെയൊക്കെ അതിജീവിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അല്ലെങ്കിൽ ഇത്തരം രീതിയിലുള്ള ഭൂമിയിലും പോകുന്ന വഴിക്കുമൊക്കെ ഒരുപാട് ദുഷ്ട സൈന്യങ്ങളുണ്ട്, അതിനെയൊക്കെ അതിജീവിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള ഒരു സാധ്യതയായിട്ടാണ് പറയുന്നത്. പിന്നീട് നമ്മള് കാണുന്ന പട്ടണത്തിൽ പറഞ്ഞുപോവാണ് അടുത്ത ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ ഒരു ആത്മീയ സ്പിരിച്വൽ വാരിയർ എപ്പോഴും കരുതിയിരിക്കേണ്ട അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം. എപ്പോഴും നമുക്കറിയാം ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ ഒരു സോൾജിയർ ആയുധത്തിൽ നിൽക്കുമ്പോൾ അയാൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്? അയാൾ അയാൾക്ക് വേണ്ടിയിട്ട് വന്നതിനേക്കാൾ ഉപരി അയാൾ ആയിരിക്കുന്ന രാജ്യത്തെ സംരക്ഷിക്കാമോ? അപ്പോൾ ഒരു സ്പിരിച്വൽ ലീഡർ എന്ന് പറയാൻ നമ്മളൊരു നല്ലൊരു ആത്മീയനാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ളവരെ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ നന്മയിലേക്ക് നയിക്കാമെന്നൊരു ചമ്മതയുണ്ട് അല്ലേ? നമ്മളും ആ വിശ്വാസത്തിൽ വന്നിട്ട് മറ്റുള്ളവരെയും ആ വിശ്വാസത്തിലേക്ക് നയിക്കും. ഞാൻ അനുഭവിച്ചറിഞ്ഞ ആ വിശ്വാസത്തിന്റെ നന്മയിലേക്ക് മറ്റുള്ളവരെയും നയിക്കുക എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ടാണ് നമ്മൾ കണ്ടത്. സ്വയം രക്ഷപ്പെടുക എന്നതുപോലെ തന്നെ എന്നതിനേക്കാൾ ഒരു മറ്റുള്ളവരെ കൂടെ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ചിന്ത നമ്മളെപ്പോഴും ഭരിക്കണം. അതുകൊണ്ട് നമ്മുടെ ഞാനും എന്റെ വീടും മറ്റുള്ളവരെ നമുക്ക് വെച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു വിശാല മനസ്ഥിതി അത് വിശ്വാസത്തിൽ മാത്രമൊന്നുമല്ല, അത് വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു കാര്യങ്ങളിൽ ഞാൻ മാത്രം അനുഭവിക്കേണ്ട സ്വസ്ഥതയല്ല, മറ്റുള്ളവരെയും സ്വസ്ഥത അനുഭവിക്കത്തക്കവണ്ണം എന്നാൽ കഴിയുന്നത് ജീവിതത്തിൽ ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസത്തിന് വിളി എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാണ് അല്ലെ, വിശ്വാസം പറഞ്ഞു കൊടുക്കാനും എളുപ്പമാണ്. പക്ഷെ ആ വിശ്വാസത്തിനൊപ്പം ആ വിശ്വാസത്തിന് കൂടുതൽ ബലം നൽകുന്നത് ഒരാൾക്ക് ആവശ്യം വന്നാളും അത് അറിഞ്ഞ് സഹായിക്കപ്പെടും. അത് നമ്മുടെ ഒരു വിളിയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഈ ഇന്ന് കൊടുക്കാൻ എളുപ്പമായി ദൈവവചനം പ്രാർത്ഥനയാണ് ഇല്ലേ, നല്ലത് കൈ നീട്ടും കൂടെ പോപ്പ ഞാൻ പ്രാർത്ഥിച്ചേക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ എളുപ്പമാണ് രണ്ടു വാക്കോട് പറഞ്ഞാൽ. പക്ഷെ ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആ ദൈവവചനം സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞാൻ വേറൊരാൾക്ക് വേണ്ടി ചെയ്യപ്പെടും. അതാണ് പൂർണ്ണത എന്ന് പറയുന്നത്. അല്ലാതെ വചനം മാത്രം കൊടുത്താൽ അതിന്റെ ജീവനില്ലാത്ത അതുകൊണ്ടാണ് ഒന്നും യാക്കോബിലേക്കാ പറയുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം യൂസ്ലെസ്സാന്ന് പറയുന്നത് അല്ലെ, നിർജീവമാണെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ ഇതൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനോടൊപ്പം അതിനൊരു താങ്ങായി അതിനൊരു ഊർജമായി നമ്മൾ എന്തെങ്കിലും ദൈവമഹത്വത്തിന് വേണ്ടി നമ്മുടെ മഹത്വത്തിന് വേണ്ടിയിട്ടല്ല അങ്ങനെ ചെയ്യുന്ന മനുഷ്യരുണ്ട് അല്ലേ. എന്തെങ്കിലും പിന്നെ ഒരു പുളപ്പ് കൊടുത്തിട്ട് പത്രത്തിൽ പണം ഇടുന്ന വാർത്തകളൊക്കെ ഉണ്ട് ഒരു സമൂഹം മുതലോട് ചേർന്ന് അങ്ങനെ അതല്ല. നമ്മുടെ മഹത്വത്തിന് വേണ്ടിയിട്ടല്ല, ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യാനുള്ള ഒരു താല്പര്യം. അപ്പം നാം സന്തോഷവും സ്വസ്ഥത അനുഭവിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും അവരർഹിക്കുന്ന ഏത് വിധത്തിലാണെങ്കിൽ ആ രീതിയിൽ സ്വസ്ഥത അനുഭവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഒരു യോദ്ധാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ എവിടെ വരെ പോരാടണമെന്നാണ് പറയുന്നത്. വിജയം കൈവരിക്കുന്നിടം വരെ, വിജയം കൈവരിക്കുന്നിടം വരെ പോരാടുക എന്നുള്ളതാണ്. അല്ലാതെ ഇടക്കിട്ടേച്ച് പോകുന്നവനല്ല. ഈ നമ്മുടെ ഏറ്റവും പ്രശ്നമാണ് അവിടെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളൊക്കെ ഇടക്കിട്ടേച്ച് പോകും. നമ്മുടെ ഈ യുദ്ധത്തിന്റെ പ്രത്യേകത മുമ്പിൽ വരുന്ന യുദ്ധം എന്താണ് അല്ലെങ്കിൽ കഷ്ടത എന്താണ് അതനുസരിച്ചിരിക്കും നമ്മുടെ ജീവൻ പരാജയമൊക്കെ. നമ്മുടെ ചിലർക്കൊക്കെ വിജയിക്കും, ചിലടത്തൊക്കെ പരാജയപ്പെടും. അങ്ങനെ ഒരു വിശ്വാസി ഏതവസ്ഥയിലല്ല പറയാൻ എളുപ്പമാണ്. ഞാനീ പറയുന്നത് അച്ഛൻ അങ്ങനെ നമ്മളൊക്കെ എന്റെ നിങ്ങളെ ഞാനിതിന്റെ മുമ്പിലാണിരിക്കുന്നു. നമ്മളെല്ലാവരും ചേർത്താ പറയുന്നത് നമ്മൾ ചിലടത്തൊക്കെ വിജയിക്കും, ഈസി ആയിട്ടുള്ളടത്തൊക്കെ വിജയിക്കും. പക്ഷെ ഈസി ആയിട്ടുള്ളടത്ത് വിജയിക്കുന്നതല്ല ഒരു ഒരു പോരാളിയുടെ ജയം എന്ന് പറയുന്നത്. തനിക്ക് മുമ്പാകെ വരുന്ന അതിഭീകരമായ കഷ്ടതയ്ക്ക് മുമ്പാകെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു ധീരതയുള്ള വിജയം വരെ. അതുകൊണ്ട് 1 തിമോത്തിയോസ് 6:12 വിശ്വാസത്തിന്റെ നല്ല പോർമൊരുതുന്ന നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടു അനേകം താഴ്ത്തിന് മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുകൊള്ളു. എന്താ പറയുന്നത്? വിശ്വാസത്തിന്റെ നല്ല പോർമൊരുതണം. ഇവിടെ പറയാ നിത്യജീവനെ പിടിക്കുന്നതാണ് പറയാം. എന്താ പിടിക്കുന്നതോ അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നിത്യജീവനെ പൗലോസ്ലിഗ പലർത്ത് പറയുന്നുണ്ട് അത് ഞാൻ പിടിക്കാമെന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ. ഏതാണ് നമ്മളൊക്കെ യുദ്ധത്തിന്റെ ലക്ഷ്യം അതാണ് നിത്യജീവനെ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ എത്ര പേര് ആ ഒരു വിശ്വാസം ഗൗരവമായി എടുത്തിട്ടുണ്ടോ എന്ന സംശയമാണ്. എന്റെ നിങ്ങളുടെ ഉള്ളിലൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ചിന്തയാണ്, ഈ ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ നിത്യജീവനെ ഗുണം ചെയ്യുമോ ഇല്ലയോ എന്ന് ഒറ്റ ചിന്ത മതി നമ്മൾ നല്ലത് ചെയ്യും, നല്ലതായിട്ട് ജീവിക്കാൻ വേറെ ഒന്നും വേണ്ട. ഇത് എന്റെ ഇറ്റേണൽ ലൈഫിന് കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത്, ആ ഒരു ചിന്ത ഓരോ കാര്യങ്ങളിലും നമ്മളെ വ്യാപരിക്കുന്നുണ്ടെങ്കിലുണ്ടോ നമുക്ക് ഈ ലോകത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈസിയായിട്ട് തോന്നും. എന്തോ ആയിക്കോട്ടെ, ഇത് എന്റെ നിത്യജീവന് അഭികാമ്യമാണോ ഇല്ലയോ എന്നുള്ളത് പൗലോസ് ശ്ലീഹ പറയുകയാണ്. അതിനായി വിളിക്കപ്പെട്ട അനേകം അല്ലേ, എന്താ പറയുക, വിശ്വാസത്തിന് നല്ല പോർപ്പെടുത്തുക നിത്യജീവനെ പിടിച്ചുകൊണ്ടാണ്. എന്നിട്ട് ഒന്ന് തീമോത്തിയോ ഒന്നിന്റെ പതിനെട്ടിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മകനെ തീമോത്തിയോത്തെ നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾ തൊട്ടവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് കൽപ്പിക്കുന്നു, നീ വിശ്വാസവും നല്ല മനസാക്ഷിയുള്ളവനായി അവയനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്, നല്ല യുദ്ധസേവ ചെയ്യുക. ഈ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ള നല്ല യുദ്ധസേവ ചെയ്യുക എന്നുള്ളതാണ് ഈ പൗലോസ് ശ്ലീഹ തീമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുന്നത്. വിജയം വര പോരാണത് വരാണ് ഒരു നല്ല യോദ്ധാവ്. അടുത്തത് എന്ന് പറയുന്നത്, ഒരു യോദ്ധാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ, മരിക്കാൻ ഒരുക്കമുള്ളവനാവും നമ്മൾ. ഈ മരിക്കാൻ ഒരുക്കമില്ല എന്ത് ചെയ്യും, ചിന്തിരിഞ്ഞോടാനേ സാധിക്കുന്നുള്ളു അല്ലെ. അതുകൊണ്ട് എ പി എസ് ലേഖനം 6:10 പറയുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും, അതോ മരിക്കേണ്ടി വന്നാലും വിശ്വാസം. ഇത് നമ്മൾ ഇങ്ങനെ ചുമ്മാ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഒരു നല്ല വിശ്വാസിയുടെ ഏറ്റവും വലിയ ആസ്തിയെ കരുതവിടെയാണ്. നമുക്കറിയാമല്ലോ ഇത് വെറുതെ നമ്മുടെയൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പല മനുഷ്യരും, നമുക്ക് ഇറാഖിലൊക്കെ ISS ആക്രമണം ഉണ്ടായപ്പോൾ എത്ര ആളുകൾ വിശുദ്ധന്മാരായിട്ട് പ്രഖ്യാപിക്കേണ്ട മനുഷ്യരുണ്ടായിരുന്നു, സഹദേവന്മാരായിട്ട് മരിച്ച ചെറുപ്പക്കാർ എത്ര തരണം പറയാം. നമ്മളൊക്കെ ഈ ജീവിത സുഖങ്ങളും ഒക്കെ കേട്ടിങ്ങനെ സൂചിച്ച് തലയാട്ടി, ഞാനും ഭംഗിയായിട്ട് പ്രസംഗിക്കുന്നു, നിങ്ങളിങ്ങനെ ഭംഗിയായിട്ട് കേൾക്കുന്നു. പക്ഷെ ഇതൊക്കെ ഈ ഒരു ചിന്ത എത്രമാത്രം നമ്മൾ സ്വാതന്ത്ര്യം, വിശ്വാസത്തിന്റെ ഒരു ത്യാഗം, ഒരു ഒരു ത്യാഗം ചെയ്യേണ്ട അനുഭവം പോലും നമ്മുടെ വിശ്വാസം എങ്ങനെയായിരിക്കും. നമ്മൾ വലിയുണ്ടെങ്കിലും അന്നേരം അതിനെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്, അതാണ് നമ്മുടെ നമ്മുടെ ഒരു അളവിന്റെ ക്രൈറ്റീരിയ എവിടെയാണ്. അല്ലാതെ ഇപ്പോഴും ഇങ്ങനെ എനിക്ക് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് അത് കിട്ടി അപ്പൊ ഞാൻ വിശ്വാസിയാണെന്നൊക്കെ പറയാനുണ്ടെങ്കിൽ അതൊരു വിശ്വാസമേ അല്ല, അത് നമ്മുടെ ഒരു ദുർബലതയാന്ന് പറഞ്ഞാൽ. പൗലോസ് അവിടെ പറയുന്നുണ്ട് എന്റെ കൂടെ നല്ല പ്രയാസം സഹിക്കുക. അപ്പൊ കഷ്ടത്തോടുള്ള പ്രതിബദ്ധങ്ങളോടുള്ളതിന്റെ പിന്നെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു, അതിജീവിക്കുന്നു എന്നുള്ളത്. മരണം ഭരിക്കാൻ പോലും തയ്യാറാണെങ്കിൽ അതാണ് ഒരു വിശ്വാസിയുടെ. ഇനി അവസാനം വരെ പറഞ്ഞു നിർത്തിക്കോളാം. എന്നിട്ട് പറയുകയാണ്, പിന്നെ ഒരു വിശ്വാസി അവൻ മരണപ്പെട്ടാലും അത് തോൽവിയല്ല, ആ മരണം പോലും എന്താണ്, അതൊരു ജയമായിട്ടാണ്. ആ ശത്രുരാജ്യം അവനെ പരാജയപ്പെട്ടവനായിട്ടല്ല. നമുക്കറിയാം ഈ പട്ടാളത്തിൽ മരിക്കുന്ന യുദ്ധം അല്ലെങ്കിൽ പവൻ മരിക്കുമ്പോൾ അയാളുടെ മരണത്തിന് എന്താ പറയുന്നത്, മരിച്ചു എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ മരിച്ചാണോ പറയുന്നത്, അഞ്ചുമാര് തിരുവേനിമാരൊക്കെ മരിച്ചാലും കാണാൻ ചെയ്യുന്നു മരിച്ചു എന്നൊക്കെ പറയും. പക്ഷെ ഒരു പണം മരിച്ചാൽ വീരമൃത്യു പ്രാപിച്ചെന്നാ പറയുന്നത് അല്ലേ. അവന്റെ അവന്റെ മരണത്തിന് ഒരു നല്ലൊരു ഒരു ആലങ്കാരിക പദമുണ്ട്, വീരമൃത്യു. വേറെ അർത്ഥത്തില്ല, കാരണം അവന്റെ ചോദനയതാണ്. അപ്പം ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ മരിച്ചാൽ നമ്മൾ പത്രങ്ങളിൽ വിശ്വാസിയാതെയും മരിച്ചെന്ന് നടക്കുള്ളൂ. പക്ഷെ ദൈവം അവന്റെ ചരണം എഴുതുന്നത് അവൻ വീരമൃത്യു മരിച്ചവരായിട്ടാണ്. പക്ഷെ ഇവിടെയുള്ളവരെ ഒരു വിശ്വാസി മരിച്ചാൽ ചിലപ്പോൾ അങ്ങനെ എഴുതണമില്ല. പക്ഷെ ദൈവം നമ്പരാൻ നമ്മുടെ ഒരു ചരണഹോളം വീണ്ടുമ്പോൾ ഇതാ വീരമൃത്യ വരിച്ച. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പിന്നെ സുപ്രവസ്ത്രം ധരിച്ച് വിജയിച്ചവരെ പറ്റി ആഘോഷിച്ചും ആശ്ലേഷിച്ചും പറയുന്നത്. അങ്ങനെ ആകണമെന്നുള്ളതാണ് നമ്മുടെ ജീവിതം. അപ്പൊ ഒരു സ്പിരിച്വൽ വാരിയറിന്റെ ഒരുപാട് കാര്യങ്ങൾ, ഒന്ന് യോഹന്നാൻ 5:4 പറയും, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ. മരിച്ചാലും ജയിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാണ് ഏത്, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ. ആ വിശ്വാസം ഏറ്റുപറഞ്ഞ് ജീവിച്ചിട്ടുള്ളവൻ മരിച്ചാലും ജയിക്കുന്നു എന്നുള്ളതാണ് ആ പദത്തിന്റെ അർത്ഥം, മനസ്സിലായ പറഞ്ഞു. അതുകൊണ്ട് നമുക്കും ഈ ഒരു വിശ്വാസ സത്യങ്ങളിലെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം. നമ്മളൊക്കെ ഞാനും നിങ്ങളും ഒക്കെ ഒരു സ്പിരിച്വൽ സോൾജിയറാണെന്നുള്ള ഒരു ബോധ്യം നമ്മളെ ഫലമേൽപ്പിക്കട്ടെ. ആ നമ്മളിൽ എപ്പോഴും ദൈവവചനം വന്ന ആയുധം ധരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഉണർവുള്ളവരായി മുമ്പിൽ വരുന്ന പ്രലോഭനങ്ങൾ കർത്തതകളാകാം, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഈ വാക്യം വായിക്കുന്നതിന് തൊട്ട് മുമ്പും നമ്മളെ ഓർപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്, സമർത്ഥനായ വിശ്വസമെന്ന് പറയുകയും ക്രിസ്തുവേശുവിൽ നല്ല ഭദനായി നീ എന്നോട് കത്ത് സഹിക്കാം, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ജീവനകാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഇമ്പങ്ങള്, ലോകം ഒരുക്കുന്ന ഒരുപാട് ഇമ്പങ്ങളുണ്ട്. ആ ഇമ്പങ്ങളില് അപകടങ്ങൾ വരിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ ജേർണിക്ക് ശ്രദ്ധ തിരിപ്പിക്കുന്ന ഒരുപാട് ജീവന കാര്യങ്ങളിൽ നീ ഇടപെട്ട് നിന്റെ ജീവിതത്തിന്റെ സൗന്ദര്യം നശിപ്പിക്കരുത്. അപ്പൊ ആ സൗന്ദര്യം നശിപ്പിക്കാതെ എപ്പോഴും ആയുധം എഴുതിക്കൊണ്ട് നിരന്തരം വിചാരങ്ങളോട് എതിർക്കാൻ കഴിവുള്ള ഒരു സ്പിരിച്വൽ യോദ്ധാവാണെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്ന് ഫോളോ ചെയ്യുക. ഈ വാക്യങ്ങൾ കൂടി നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. ഞാനും നിങ്ങളുമൊക്കെ ആ ഒരു ആത്മീയ ലക്ഷ്യത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണം. അതൊരു ദൈവത്തിന്റെ പരിശുദ്ധ നമ്മളെ സഹായിക്കട്ടെ. പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ വിശ്വാസം തിരിച്ചു പോകാതെ ജീവിക്കത്തക്ക ഉണ്ടുള്ള പ്രാർത്ഥനയായി നമ്മുടെ ആരാധനകളും നമ്മുടെ ആത്മീയ കൂട്ടായ്മകളും നോമ്പുകളും ഉപവാസങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ബുധനാഴ്ചയുള്ള ഈ ഒരു ചെറിയ കൂട്ടായ്മയൊക്കെ അതിന് നമ്മളെ കൂടുതൽ ഇണയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ സ്മരിക്കുന്നു. ദൈവനമ്പന അനുഗ്രഹിക്കട്ടെ. സാധാരണ പ്രസംഗം കഴിയുമ്പോൾ ആരെങ്കിലും ഒരു കൺക്ലൂഷൻ പറയുന്നതാണ്, ഒന്ന് തിരുവലി അല്ലെങ്കിൽ ഐസക്കച്ചൻ ആരും പറയാനില്ല. സംഭാനച്ചന് ഒരു വാക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വാക്കൊന്ന് പറയാമോ?
വന്ദ്യരായ വൈദികരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, വളരെ ചിന്തോദ്ദീപകമായ ഒരു സന്ദേശമാണ് വന്ദ്യനായ രാജേഷ് കെജോണച്ചൻ ഇന്ന് നമുക്ക് പകർന്നു തന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു ആത്മീക ജീവിതത്തിൽ അവശ്യം ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം ഇന്ന് കേൾക്കുവാനിടയായത്. പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിന്റെ മറ്റൊരു തലമാണ് ഒരു വിശ്വാസി ഒരു യുദ്ധം ചെയ്യുന്ന പോരാളിയെ പോലെ ആത്മീക ഭടനായി എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് നാം അറിഞ്ഞിരിക്കുവാൻ അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിച്ചത്. ആത്മീയ ജീവിതം ഒരു പോരാട്ടമാണ് എന്ന് നാം എപ്പോഴും പറയാറുണ്ട്. ആത്മീയ ജീവിതം ഒരു തീർത്ഥയാത്രയാണെന്ന് പറയാറുണ്ട്. ആത്മീയ ജീവിതം ഒരു പോരാട്ടമാണെന്ന് പറയുമ്പോൾ ഒരു പട്ടാളക്കാരൻ എന്നുള്ള നിലയിൽ ഏതെല്ലാം തലങ്ങളിലാണ് അത് അറിയപ്പെടേണ്ടത്, ഏതെല്ലാം നിയമങ്ങളാണ് അയാൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നൊക്കെ ഓരോ രാജ്യത്തിന്റെ നിയമങ്ങൾക്കനുസൃതമായിട്ട് അവിടെ ആ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള നിയമസംഹിതകളും അവരുടെ പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. പെരുമാറ്റച്ചട്ടങ്ങൾ ആണ് അവർ അനുസരിക്കേണ്ടത്. ആ പെരുമാറ്റച്ചട്ടങ്ങൾക്കനുസൃതമായിട്ട് പ്രവർത്തിക്ക് ആ രാജ്യത്തോട് വിശ്വസ്ത പുലർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ, തന്നോട് തന്നെ വിശ്വസ്തനായിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെയാണ് ആ ജീവിതം വിജയപ്രദമായിരിക്കുന്നത്. അച്ഛനവസാനമായിട്ട് പറഞ്ഞല്ലോ, മരണം പോലും ഒരു പ്രത്യേക ഉൾക്കൊള്ളുന്നതാണ് ഒരു വിശ്വാസിയുടെ മരണം. ഒരു പോരാളി അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരൻ മരിക്കുമ്പോൾ അയാൾ വീരമൃത്യു പ്രാപിച്ചു എന്ന് പറയുന്നത് പോലെ ഒരു വിശ്വാസിയുടെ മരണം പോലും അത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായി. വേദപുസ്തകത്തിലെ പല പുസ്തകങ്ങളിലൂടെ, പല അധ്യായങ്ങളിലൂടെ, പല വാക്യങ്ങളിലൂടെ അദ്ദേഹം അത് വളരെ വിശദമായിട്ടും വളരെ വ്യക്തമായിട്ടും നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുകയുണ്ടായി. തീർച്ചയായിട്ടും FAS ലേഖനത്തിൽ പറയുന്ന പോലെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ഓരോ ദിവസവും പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു പോരാളിയാണ് ഒരു വിശ്വാസി. അവിടെ അദൃശ്യമായ പോരാട്ടങ്ങൾ, ആത്മീക ജീവിതത്തിലെ വെല്ലുവിളികൾ ഒക്കെ നേരിടുമ്പോൾ അവയെ എങ്ങനെ നമ്മളതിനെ അഭിമുഖീകരിക്കണം. എവറി ഡേ വി ആർ കൺഫ്രണ്ടിങ് വിത്ത് അൻ എനിമി, എ സ്പിരിച്വൽ വാർഫെയർ. ഒരാത്മീക യുദ്ധം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ശത്രുവിനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യേണ്ടത്, ആ കൺഫ്രണ്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകേണ്ടതായിട്ടുള്ള പ്രത്യേകതകൾ, നമ്മിൽ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള ആയുധവർഗം എന്താണ്, അതില്ലാത്തവന് അവിടെ വിജയം പ്രാപിക്കാൻ സാധിക്കില്ല. ആ ആയുധവർഗം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം ഒരു പോലീസ് ഓഫീസർ നടക്കുന്നത് എത്ര പൗണ്ടാണ് അദ്ദേഹം ആ മനുഷ്യന്റെ അരയിൽ ചുറ്റിക്കെട്ടിയിരിക്കുന്നത് എന്നുള്ളത്, ഒരു ഗണ്ണും അതോടൊപ്പം വരുന്ന മറ്റ് ആയുധ വർഗങ്ങൾ. അപ്പോൾ നാം വളരെ ഈസി ആയിട്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതം നയിപ്പാനായിട്ട് ശ്രമിച്ചാൽ സാധിക്കുകയില്ല, അവിടെ നമ്മൾ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. പൈശാചിക ശക്തികൾ അത്രമാത്രം വളരെ വലിയ ആയുധവർഗവുമായിട്ടാണ് നമ്മുടെ നേരെ വരുന്നത്. അതിനെ നേരിടണമെങ്കിൽ നമ്മളും അതിന് ചേരുന്നതായിട്ടുള്ള ആയുധവർഗം നമുക്കുണ്ടാകണം. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ മിസൈലിനെ കുറിച്ച്, മിസൈൽ സ്കഡ് മിസൈൽ വരുമ്പോൾ പാട്രിയോട്ടിക് മിസൈല് കൊടുത്തുവിട്ട് അതിനെ തകർക്കുന്നതായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ അതിന് തക്കവണ്ണം ശക്തിയുള്ള ആത്മീയ ആയുധം നമ്മൾ കൈവശം വച്ചില്ല എങ്കിൽ, അത് ധരിക്കുന്നില്ല എങ്കിൽ, നമുക്ക് അതിനെ പോരാടുവാനോ നേരിടുവാനോ വിജയം പ്രാപിക്കാനോ സാധിക്കില്ല, പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അനേകം വിശ്വാസികൾ പരാജയപ്പെട്ടിട്ടുണ്ട്, വിശ്വാസം ത്യജിച്ചിട്ടുണ്ട്, ക്രിസ്തുവിലുള്ള രക്ഷ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആകാതിരിക്കാനായിട്ട് നമുക്കിടയാകണം. ഈ ഇന്നത്തെ ഈ ആത്മീയ ചിന്ത നമ്മൾ വിശുദ്ധമായ വലിയ നോമ്പിലേക്ക് കടക്കാനായിട്ട് പോകുമ്പോൾ അത് ഏറ്റവും പ്രസക്തമാണ്, വളരെ സമയോചിതമാണ് എന്ന് ചിന്തിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛന്റെ വാക്കുകൾ എപ്പോഴും ഞാൻ കേൾക്കുന്നതാണ്. വളരെയേറെ നൂതനമായ ചിന്തകൾ, നല്ല നല്ല ചിന്തകൾ, നല്ല ധ്യാന ചിന്തകൾ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാറുണ്ട്. ഇന്നും ആ രീതിയിൽ കേൾക്കുവാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരോടുമുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയും എല്ലാവരുടെയും പേരിൽ അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ. ഗോഡ് ബ്ലെസ് എവരിവൺ.
താങ്ക് യു അച്ഛൻ, നല്ല വാക്കുകൾക്ക് നന്ദി. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഓർക്കാനുള്ള പേരുകള് ലീല മജോൺ, പ്രായമായിട്ടിരിക്കുന്ന അമ്മയാണ്. അതുപോലെ തന്നെ അജി ഡാനിയൽ, ക്യാൻസർ ആയിട്ട് ത്രിവാർണ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കഴിയുന്നു, ചികിത്സയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേൽസ, ഈശോ, എലിസബത്ത്, ജോസ്, ടൈറ്റസ്, ഏലിയാമ, ജിമോ, പൗലോ, ബിശു, റേനു, ജോർജി, ജോർജ്, ഷാജി, സുനിൽ, ജൊഹാൻ, ബേബിക്കുട്ടി, സൂസി, ജേക്കബ്, ഗ്രേസി, പോൾ ഫിലിപ്പ്, തോമസ്, സജി ആൻഡ് റൊഹാൻ, ഷാനൻ, സൂസി, സാം തോമസ്, ലാലു ജോൺ, ആര്യ, ജോസ് ആൻഡ് ഷാജി, ലിസി എബ്രഹാം, സാറാമ, ആലിസ് ജോസഫ്, ലളിത, ഇന്നി, ജോയൽ, ജോയൽ മാത്യു, ഫാൻസി, സരള, ടോബി, സേറ, മോളി, മറ്റാരെങ്കിലും ഉള്ളതിൽ അവരെയൊക്കെ ദൈവസന്നിധിയിൽ സത്യം പറയുന്ന രോഗികളുടെ പേരുള്ള പ്രാർത്ഥിക്കാം. പാറയ്ക്ക് പുറം ഞങ്ങൾ അനിത്യമായി സ്നേഹിക്കുന്ന കരുണയുള്ള സ്വർഗീയ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതം കഴിഞ്ഞ് മധ്യാഹ്നത്തിലേക്ക് അടുക്കുന്ന അവസരം വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച്, പ്രത്യേകിച്ച് ഈ ദേവാലയത്തിന്റെ അങ്കണത്തിൽ ഞങ്ങൾ കുറച്ചു പേർക്ക് ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ ചൊരിഞ്ഞതിനെ ഞങ്ങൾ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ദൈവം എത്ര അത്ഭുതകരമായി ഓരോ നിമിഷവും നടത്തുന്നു. ഈ ലോകം ഞങ്ങൾക്ക് ഒരുക്കുന്ന പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും പ്രതിസന്ധികളും അനവധിയാണെങ്കിലും അതിന്റെ ചുഴിയിൽ വീണു പോകാതെ നിലവിളിക്കുമ്പോഴൊക്കെ ഞങ്ങളെ ചേർത്ത് പിടിച്ചു കൊണ്ട് നടക്കുന്ന അത്ഭുതകരവും അതിശയകരവുമായ കരുണയും സ്നേഹത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവം എന്നും ആ സ്നേഹബന്ധത്തിൽ ഞങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ചൂടുവെക്കുമ്പോൾ വഴുതി പോകാതെ ഞങ്ങളെ നടത്തുന്ന ഒരപ്പൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള ചിന്ത ഞങ്ങളെ ലക്ഷ്യബോധത്തിലേക്ക് നടക്കാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. പിന്നെ ഞങ്ങളുടെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് വിചാരങ്ങള് ഈ ലോകത്തിൻ്റെതായ വിചാര ലോകങ്ങളിലാണ് ഞാൻ മനസ്സൊക്കെ. എങ്കിലും ആ വിചാരങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ ചിന്തയായി ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെയും നിത്യജീവനെയും അങ്ങേപ്പറ്റിയുള്ള ചിന്തകളും രൂപപ്പെട്ടു വരുവാൻ ഞങ്ങളെ സഹായിക്കുകയും ഓരോ ഏജും ഞങ്ങളിങ്ങനെ മുന്നേറുമ്പോഴും ആ ചിന്തയ്ക്ക് കൂടുതൽ പ്രസക്തി കൊടുത്തുകൊണ്ട് അവസാനം അതിലേക്ക് ലക്ഷ്യമാക്കി വളരത്തക്കവണ്ണമുള്ള ഒരു ദർശനബോധത്തിൽ വളരാൻ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ അവിടെ ശക്തിപ്പെടുത്തണമേ. നല്ല തിരിച്ചറിവുള്ള അല്ലെ വിവേകമുള്ളവരായി ജീവിക്കാൻ സഹായിക്കണമേ. ഒരു വിശ്വാസം എങ്ങനെ ആയിരിക്കണമെന്ന് അവിടുന്ന് എങ്ങനെ വിഭാവനം ചെയ്തിട്ടുണ്ടോ ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തെ കർമ്മപ്പെടുത്താനും അതിനനുസരിച്ച് ജീവിതത്തെ പരിശീലിപ്പിക്കാനും ചിട്ടപ്പെടുത്താനും ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് രോഗികളെ ഓർത്ത് പ്രാർത്ഥിച്ചു. ദൈവരോഗങ്ങളൊക്കെ ഈ ലോകം സമ്മാനിക്കുന്ന കസ്തുതകളാണ്. അതൊക്കെ കടന്നു വരുമ്പോൾ അങ്ങേ തള്ളിപ്പറയുന്നവരായിട്ടല്ല, മറിച്ച് ആ രോഗത്തിന്റെ മധ്യത്തിലും അങ്ങേ നിലവിളിക്കാനും ആ നിലവിളി അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാനും അത്ഭുതകരമായി അത് സൗഖ്യമായി ആരോഗ്യമായി സ്വസ്ഥതയായി പരിലസിക്കുവാനും സഹായിക്കണമേ. ഓരോ രോഗിയുടെ ഉള്ളിൽ ഒരു തിരിച്ചറിവ് അങ്ങേപ്പറ്റി ഉണ്ടാകുവാനും അത് കൂടുതൽ അങ്ങേ സ്നേഹിക്കുവാനും ആരാധനയായി അവർ രൂപപ്പെട്ടു വരുവാനും സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാവരും കൈവിടുമ്പോൾ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ അവിടുന്ന് മാത്രമേ ഉള്ളൂ. അത് രോഗമല്ല, ഏത് അവസ്ഥയാണെങ്കിലും മറ്റുള്ളവർ ഞങ്ങൾ അവഹസിക്കുമ്പോഴും ഞങ്ങളെ വേദനിപ്പിക്കുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും എല്ലാ ബന്ധങ്ങളെക്കാളും അപ്പുറം സൗഹൃദം നൽകുന്ന ആ ദൈവിക ബന്ധം കാത്തുസൂക്ഷിപ്പത്തക്കവണ്ണം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ അങ്ങോട്ട് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംബന്ധിക്കുന്ന എല്ലാവരെയും കരങ്ങളിൽ ഓർക്കുന്നു. സംബന്ധിക്കാതെ പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് അവിടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെയും വാർദ്ധിക്കത്തിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന സാമ്പത്തിക വലയുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയും നയിക്കുന്ന ഭാവതിരുമേനിയും എല്ലാ മത്രപ്പെട്ടമാരെയും ഈ ഭദ്രാസഭയും നയിക്കുന്ന തിരുമേനിയും പ്രത്യേകം കരങ്ങൾ സമർപ്പിക്കുന്നു. പിന്നെ യാത്രയിലേക്ക് അവിടുന്ന് കൂടിയിരുന്ന് തുടർന്നും ഇവിടെ എത്തുന്നവരെയും അങ്ങനെ ശ്രദ്ധ കൂടെ ഉണ്ടാകണമേ. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഓർക്കുന്നു. സഭയുടെ എല്ലാ ആസ്തിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും സേവനം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവ തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലം അറിയുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ലോകം മുഴുവൻ അങ്ങയുടെ അധീനതയിലാകേണ്ടക്കോണം അങ്ങ് ഈ ലോകത്തെ ഭരിക്കണമേ. ദൈവമേ, അങ്ങയുടെ നിയമങ്ങളും അങ്ങയുടെ ചട്ടങ്ങളും അനുസരിച്ച് പാലിക്കുന്ന ഒരു ലോകമായി ഇങ്ങനെ രൂപാന്തരപ്പെടുത്തണമേ. ദുഷ്ടതകളും വഷളത്തങ്ങളും നീചത്വങ്ങളും ഒക്കെ വളർന്നു വരുന്ന ഈ ലോകത്തിൽ ദൈവമേ, അതിന്റെ മധ്യത്തിൽ ഞങ്ങൾ അങ്ങനെയായി തീരാതെ ലോകം മുഴുവനും തിന്മയിൽ ജീവിക്കുമ്പോഴും നോഹ ലോകത്തിന് വിപരീതമായി ജീവിച്ചതുപോലെ ലോകത്തിന്റെ തിന്മയ്ക്ക് വിപരീതമായി ജീവിക്കത്തക്കവണ്ണം സ്വർഗരാജ്യത്തിന്റെ നീതിബോധത്തിന് അനുകൂലമായി ജീവിക്കത്തക്കവണ്ണമുള്ള ഒരു ദിശാബോധങ്ങളിലേക്ക് ഞങ്ങളുടെ വിചാര ലോകത്തെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധയോടെ പാലിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടുത്തട്ടിൽ അവിടുന്ന് കോറിയിടണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ എവിടെയെങ്കിലും പിഴവുകൾ വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ ദൈവം, ഞങ്ങളുടെ നോട്ടങ്ങളും കേതികളും പ്രവർത്തനങ്ങളും അങ്ങക്കില്ല ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. പ്രത്യേകിച്ച് പരിശുദ്ധ നോമ്പിലേക്കൊക്കെ ഞങ്ങൾ പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ ആ ഒരുക്കകാലം ഭക്തിയോടും ആ നല്ല ഒരു ജൈത്യയാത്രയ്ക്കുള്ള ഒരുക്ക നിമിഷങ്ങളായി സൂക്ഷിക്കാൻ സഹായിക്കണമേ. സകല വാങ്ങിപ്പോർക്ക് സ്വർഗ്ഗപൂർത്തി നിരാശ്വാസം നൽകണമേ. നനകന്ദ്രപിതാവിനും പരിശുദ്ധാത്മാവിന് സ്തുതി സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. പാറയ്ക്കുമോർത്തിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്ര നമ്പരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധം ആവാസം എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെ മേലും, പ്രത്യേകിച്ച് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ മേലും, നേതൃത്വം നൽകുന്നവരുടെ മേലും സംബന്ധിച്ചവരുടെ മേലും, പ്രത്യേകിച്ച് രോഗികളെ പേര് പറഞ്ഞവരും മനസ്സിൽ രോഗികളെ നിലനിൽക്കുന്നവരും അല്പമായി അധികമായി സഹായിക്ക സഹകരിക്കുക ചെയ്ത എല്ലാവരുടെ പേരും എന്നെപ്പോഴും നീക്കൊണ്ടായിരിക്കും മാറാകണമേ. നിഗ്രഹിക്കപ്പെട്ട കൂട്ടായ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. മാമനച്ചൻ, വന്നിയ തമ്പാനച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇതോട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച ജോളിയാൻ്റെ പ്രിയപ്പെട്ട ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മനോജ് അല്പമായി അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് സെന്റ് തോമസിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരും വിശ്വാസികളും എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മുടെ അനേവരെയും വാർത്ത അനുഗ്രഹിക്കുമാറാകട്ടെ.